ദൈവവാക്യം വായിച്ച് ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 7:10 വെളിപ്പാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ chapter 7:10
രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും
മതി വായിക്കണ്ട. Titus 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ, നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ കൃപ എന്ന വളരെ അടിസ്ഥാനപരമായ ലളിതമായ ഒരു ചിന്തയാണ്. ഒരു പക്ഷേ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, അതുകൊണ്ട് നമ്മുടെ നിത്യതയെ അതധികം ബാധിക്കണമെന്ന് നിർബന്ധമില്ലെങ്കിലും നമ്മുടെ നിരന്തരമായ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഊഷ്മളത ഈ കൃപ സംബന്ധിച്ചുള്ള ബോധ്യമില്ലായ്മയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത നമുക്കുണ്ട്. സോറിനിവിടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നടിവരെയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം താൻ പറഞ്ഞു പോയത് ഇങ്ങനെയാണ്. പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു എടുക്കപ്പെടലല്ല റാപ്ചർ, നിരന്തരമായ ദൈവത്തോടുകൂടി നടക്കപ്പെട്ടവന് ദൈവം കൊടുക്കുന്ന അവസാനത്തെ ഈ ഭൂമിയിൽ വെച്ച് ദൈവം അവന് കൊടുത്ത് തൻ്റെ നിത്യതയിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തുന്ന ആ മനോഹരമായ ആ പരിസമാപ്തിയാണ് എടുക്കപ്പെടൽ എന്ന് പറയുന്നത്. ഹാനോക്ക് നടന്നു, അവസാനം അതിൻ്റെ അവസാനം എടുത്തുകൊണ്ടപ്പെട്ടു എന്നതാണ്. എല്ലാ നടപ്പിൻ്റെയും അവസാനം എടുത്തുകൊള്ളപ്പെടലാണ്. ഒരു ഭക്തൻ ദൈവത്തോടുകൂടെ നടക്കുന്നതിൻ്റെ അവസാനം, അവസാനം നടന്ന് തീരുന്നതല്ല, നടന്ന് എടുക്കപ്പെടുന്നതാണ്. ആ നടപ്പിൻ്റെ നടപ്പ് സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കൃപ സംബന്ധിച്ചുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതൊരു എക്സ്പോസിഷനാണ്, ഇതൊരു ഇന്റർപ്രിട്ടേഷൻ അല്ല. കൃപ സംബന്ധിച്ചുള്ള വളരെ അടിസ്ഥാനപരമായ ചിന്തകളെ നാം ഒന്നുകൂടെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന 7:10 വെളിപ്പാട് പുസ്തകത്തിൽ 7:10 എഴുതിയിരിക്കുന്ന ഈ വാക്യം നാം പാടേണ്ട വാക്കുകളാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെന്ന് കഴിയുമ്പോൾ നാം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പാടുന്ന ഒരു പാട്ട് എന്ന നിലയിൽ ഇവിടെ വച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ പാട്ടാണ്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. രക്ഷ സംബന്ധിച്ച് അത് ദാനമാണെന്നും അത് ദൈവത്തിൻ്റെ കൃപയാണെന്നും തിരിച്ചറിയാത്ത ഒരാൾ ഈ പാട്ട് പാടാൻ ഇടവരത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഭൂമിയിൽ വെച്ച് ഇത് ദാനമാണെന്നുള്ള വെളിപ്പാട് ലഭിക്കാതെ ഹൗ യു ക്യാൻ സിംഗ്, നിങ്ങൾക്ക് എങ്ങനെ അന്ന് അവിടെ പാടാൻ പറ്റും ഇത് ദാനമാണ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കൃപ, ഒരു മാനറിസമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൃപ 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 എന്ന് പറയാറുണ്ടല്ലേ. പാട്ട് പാടുന്നതിനനുസരിച്ച് ഇടയ്ക്കും പ്രാർത്ഥിക്കുന്നതിനിടയ്ക്കും ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് കൃപ. അതുപോലൊരു പദപ്രയോഗമാണ് കർത്താവേ. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ 25 പ്രാവശ്യം കർത്താവേ എന്ന് പറയും. അതൊരു മാനറിസം. കർത്താവേ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണേ കർത്താവേ, കർത്താവേ സഹായിക്കണേ എന്ന് അവര്. ഈ ശൈലിയെ സംബന്ധിച്ച് യേശുവിന്റെ കാലത്ത് തന്നെ ഈ ശൈലി ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ 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 എന്ന് വെറുതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അപ്പൊ കർത്താവ് ലോഡ്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് ഈ മാനറിസത്തിന്റെ ഒരു ഭാഗമാണ്. ചിലര് കർത്താവ് പ്രൈസ് ദ ലോർഡ് തരുന്നത് മാത്രം അറിയാം, ബാക്കി അവർ പിന്നെ അടുത്ത് തന്നെ പറയാൻ പോകുന്നൊന്നും അറിയത്തില്ല. ഇതൊരു പദപ്രയോഗമാണ്, ഇസ് എ മാനറിസം. ഇതൊരു ഒരു മതത്തിന്റെ ഫോമാ. നന്നായിട്ട് പറയുന്നവരുണ്ട്, അവരങ്ങ് മാറി നിന്നാട്ടെ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇതൊരു ഒരു 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 എന്താ പറയുന്നത്, റിലീജിയസ് ഫോം എന്ന് പറയും. ഇതിനെ കർത്താവ് വിമർശിച്ചിരുന്നു. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല എനിക്ക് താല്പര്യം, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം. കൃപ കൃപ എന്ന് നാം ആവർത്തിച്ച് പറയുന്നു എന്നതുകൊണ്ട് കൃപയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായി എന്നർത്ഥമില്ല. കൃപയെ സംബന്ധിച്ചും ദാനത്തെ സംബന്ധിച്ചും നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ ഈ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ. ഇത് സംബന്ധിച്ച് ഒരു വെളിപ്പാടില്ലാത്ത ഒരാൾ ആ സംഘത്തിൻ്റെ അകത്ത് ഉണ്ടായി നിന്നിട്ട് പുള്ളി പുറകെ നിന്ന് ഈ പാട്ട് പാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ പാടാം. ഇവിടെ ഇപ്പം രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് നമ്മൾ എല്ലാവരുടെ പാടുമ്പോൾ ഇത് ദാനമാണേലും അല്ലേലും ഇരുന്ന് പാടാം. പക്ഷെ അവിടെ അത് പാടണമെങ്കിൽ പാടുന്നയാൾ ഇത് സംബന്ധിച്ച് വ്യക്തതയുള്ളയാളാ, അവനത് ദാനമാണെന്ന് തിരിച്ചറിഞ്ഞയാളാ. അപ്പം എനിക്ക് ഈ വാക്യം സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, രക്ഷ കൃപയാലാണ് എന്നത് തിരിച്ചറിയാത്ത ആർക്കും ഈ പാട്ട് പാടാൻ പറ്റത്തില്ല. അപ്പോൾ രക്ഷ കൃപയാലാണ് എന്നത് വെറുതെ ഒരു 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 ഒഴുക്കം മട്ടിൽ എനിക്ക് പറയാൻ പറ്റുന്നതല്ല, അത് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ അത് മനസ്സിലാക്കണം എന്ന് ദൈവം അത് സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു. ഗലാത്യർക്ക് എഴുതുമ്പോൾ നിങ്ങൾ സ്വീകരിച്ച സുവിശേഷം സംബന്ധിച്ച് നിങ്ങളത് എങ്ങനെ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് പൗലോസ് അവരോട് ആശങ്കപ്പെടുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു സുവിശേഷം ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോയോ? ഈ മറ്റൊരു സുവിശേഷം എന്ന് പൗലോസ് ഗലാത്യരെ നോക്കി പറഞ്ഞത് വേറൊന്നുമല്ല, ഈ കൃപയാലല്ല രക്ഷ, കൃപയും കൃപ മാത്രം പോരാ, കൃപയും പിന്നെ കുറെ നമ്മുടെ കാര്യങ്ങളോട് ചേർന്നാലേ രക്ഷയുള്ളൂ എന്ന ഒരു നിലയിലേക്ക് ഗലാത്യ സഭയ്ക്ക് ഒരു മാറ്റം വന്നു. അവർ കൃപ കൃപ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്, എങ്കിലും എവിടെയൊക്കെ ഉള്ളിൽ അവർ പറയുന്നതിനെന്നറിയ 95% കൃപയ്ക്ക് കൊടുത്തേക്കാം, 1% നമ്മളും കൂടെ നമ്മുടെ ആ അധ്വാനവും നമ്മളെ വിശ്വസിച്ചതും എല്ലാം കൂടെ ചേർത്ത്. അങ്ങനെ ദൈവത്തിന് 99% ദൈവത്തിന്റെ കൃപ എന്ന് പറയുകയും 1% ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്നും ചിന്തിക്കുന്ന ഒരു വിശ്വാസി കൃപ സംബന്ധിച്ച് അവൻ പൂർണ്ണമായ ഒരു വെളിപ്പാടിൽ എത്തിയിട്ടില്ല. എന്റെ ഒരു ചിന്ത, 99% ദൈവത്തിന്റെ കൃപയാണ് രക്ഷ എന്ന് പറയുകയും 1% ഞാൻ വിശ്വസിച്ചു എന്നതാണ് എന്ന് പറയുകയും ചെയ്താൽ ആ വ്യക്തി ഈ പാട്ട് പാടുമെന്നുള്ള സംശയം, കാരണം ഇത് പൂർണ്ണമായും ദൈവത്തിന്റെ ദാനമാണെന്നാണ് ഇതെഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഏറ്റുപറയുക മാത്രമല്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അനുഭവിച്ച് ജീവിച്ച് മുന്നേറേണ്ട സത്യവ ഇത്, 100% എന്റെ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്. ഇതങ്ങ് നാം പറയുമ്പോൾ അങ്ങ് പറഞ്ഞു തീരുന്നില്ല, ഇത് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു തീരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് വിശ്വസിച്ചു കൊടുക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല. രക്ഷ കൃപയാലാണെന്നും പൂർണ്ണമായും കൃപയാലാണെന്നും പൂർണ്ണമായും ദൈവത്തിന്റെ ദാനമാണെന്നും പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യൻ വീണു പോയപ്പോൾ മനുഷ്യന്റെ വീഴ്ചയിൽ അവന് സംഭവിച്ച ഏറ്റവും വലിയ ഒരു കോട്ടം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ദൈവം ഫ്രീ വില്ലോടുകൂടിയാണ് സൃഷ്ടിച്ച്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇച്ഛ എന്നാണ് അർത്ഥം. മനുഷ്യനെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള കഴിവോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, നമുക്കതറിയാം. ഏഞ്ചൽസ്, ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചപ്പോൾ സ്വന്തമായി തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിന്റെ മനുഷ്യനായിട്ടാണ്, വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ച്. അതുകൊണ്ടാണ് ലൂസിഫറിന് ഒരു തെരഞ്ഞെടുപ്പിൽ അവൻ തോറ്റുപോയി. ആദാമിനെ ദൈവം, ആദാമിനെ അവ്വായം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഫ്രീ വില്ലോടുകൂടി അവരെ സൃഷ്ടിച്ചത്, അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്കൊരു ഫ്രീ വില്ല് ഉണ്ടായിരുന്നു. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ ഫ്രീഡം, സ്വാതന്ത്ര്യം. അവരുടെ വില്ലിൽ ദൈവം കൊടുത്തിരുന്ന ഒരു സ്വാതന്ത്ര്യം, അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് ദൈവം കൊടുത്തിരുന്ന ഒരു സ്വാതന്ത്ര്യം, ദൈവം അവർക്ക് അത് നൽകിയതാണ്. എന്നാൽ പാപം ചെയ്തതോടുകൂടി ഫ്രീ വിൽ ഫ്രീ ആയില്ല, അത് സെൽഫ് വില്ലായി മാറി. പാപം ചെയ്ത അന്ന് തൊട്ട്, മനുഷ്യൻ വീണ അന്ന് തൊട്ട് മനുഷ്യന് ഫ്രീ വിൽ എക്സർസൈസ് ചെയ്യപ്പെടുന്നില്ല. ഫ്രീ വിൽ ഉണ്ട്, ബട്ട് ദ ഫ്രീ വിൽ ഈസ് അണ്ടർ ദ ബോണ്ടേജ് ഓഫ് സിൻ. പാപത്തിന്റെ അടിമത്തത്തിലായ ഫ്രീ വില്ലാണ്. സോ അത് അങ്ങനെ അങ്ങ് ഫ്രീ ആയില്ല, അതിന് മറിച്ച് അത് പാപത്താൽ പിടിക്കപ്പെട്ട്, അവന്റെ സ്വയത്താൽ പിടിക്കപ്പെട്ട്, അത് അവന്റെ സ്വന്ത ഇച്ഛയായി. അപ്പൊ ശ്രദ്ധിക്കുക, സ്വതന്ത്ര ഇച്ഛ സ്വന്ത ഇച്ഛയായി മാറി. അതെപ്പോഴാണ് സംഭവിച്ചത്? പാപം ചെയ്യുന്നതിന് മുമ്പ് സ്വതന്ത്ര ഇച്ഛയായിരുന്നു. ഹി ക്യാൻ ചൂസ് എനിതിങ്. അവന് ദൈവത്തെ വേണേ ദൈവത്തെ ചൂസ് ചെയ്യാം, പാപത്തെ വേണേ പാപത്തെ ചൂസ് ചെയ്യാം, പിശാചിനെ വേണേ പിശാചിനെ ചൂസ് ചെയ്യാം. ബട്ട് വെൻ ഹി ഫോൾ, അവൻ വീണ് കഴിഞ്ഞപ്പോൾ അവന്റെ സ്വതന്ത്ര ഇച്ഛയായിരുന്ന ഫ്രീ വില്ലിൽ ഒരു മാറ്റം സംഭവിച്ചു. അത് ഫ്രീ ആയില്ല. ആ ഫ്രീ എന്നുള്ളത് വട്ടത്തിലിടണം. വില്ലുണ്ട്, പക്ഷെ ഇപ്പോൾ ആ വില്ല് എന്താ വില്ല എന്നറിയാവോ? സ്വന്ത ഇച്ഛയായി, സെൽഫ് വില്ലായി. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരുവൻ സ്വന്ത ഇച്ഛ കൊണ്ട് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. ഒരു പഠിപ്പിക്കലുണ്ട്, എന്റെ ഫ്രീ വില്ല് കൊണ്ട് ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്ത് എനിക്ക് രക്ഷിക്കപ്പെടാം. രക്ഷ സംബന്ധിച്ചുള്ള 100,000 പഠിപ്പിക്കലുകൾക്കകത്തുള്ള ഒരു പഠിപ്പിക്കലാണ്. ഐ ഹാവ് മൈ ഓൺ ഫ്രീ വിൽ, എനിക്ക് സ്വതന്ത്ര ഇച്ഛയുണ്ട്. എന്റെ ഇച്ഛ കൊണ്ട് എനിക്ക് യേശുവിന്റെ ക്രൂശു മരണത്തെ കുറിച്ച് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി എനിക്കതിനെ ചൂസ് ചെയ്യാം. ഐ ക്യാൻ ചൂസ്. അത് നല്ലതാണോ ശരിയാണോ എന്നുള്ളത് തിരഞ്ഞെടുത്ത ശേഷം, യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നത് ഞാൻ എന്റെ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയിട്ട് ഞാൻ അത് സ്വീകരിക്കുന്നു എന്ന നിലയിലല്ല രക്ഷയെ ബൈബിള് പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഒരൊറ്റ രക്ഷിക്കപ്പെടാത്ത ആളുടെ ഉള്ളിൽ ഫ്രീ വില്ല് വർക്ക് ചെയ്യപ്പെടുന്നില്ല, അവന്റെ ഉള്ളിൽ സെൽഫ് വില്ല് മാത്രമേ ഉള്ളൂ, സ്വന്തം ഇച്ഛ മാത്രമേ അവന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അവന് സ്വതന്ത്രമായി ഇച്ഛിക്കാൻ കഴിയത്തില്ല. ഇനിയും സ്വതന്ത്രമായ ഫ്രീ വില്ല് കൊണ്ട് അവൻ ദൈവത്തെ തെരഞ്ഞെടുത്ത് ആണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ രക്ഷദാനമല്ല ഈ പാട്ട് അവന് പാടാൻ പറ്റത്തില്ല. ഒന്നിൽ ഈ വചനം നോണയാണ്, അല്ലെങ്കിൽ അവനാണ് നോണ, ആരെങ്കിലും ഒരാൾ ശരിയായ പറ്റൂ. അപ്പം ഫ്രീ വില്ല് കൊണ്ട് ഞാൻ ചൂസ് ചെയ്തെടുക്കുന്നതല്ല സാൽവേഷൻ. സാൽവേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് യുവർ ഡിസിഷൻ. നിങ്ങളുടെ തീരുമാനത്തിന്റെ ഫലമായിട്ടുള്ളതല്ല സാൽവേഷൻ. ഇഫ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് യുവർ ഡിസിഷൻ എങ്കിൽ ഈ പാട്ട് പാടാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഡിസിഷൻ ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഡിസിഷനും അപ്പുറത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. ഡിസിഷനാണ് രക്ഷയ്ക്ക് കാരണമെങ്കിൽ യുവർ ഫ്രീ വില്ല് ഈസ് സ്റ്റിൽ ആക്ടിവേറ്റിംഗ്. നിങ്ങളുടെ ഫ്രീ വില്ല് കൊണ്ടാണ് നിങ്ങൾ അത് എടുത്തത്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. ദൈവത്തെ തെരഞ്ഞെടുക്കാനും പിശാചിന്റെ വഴിയെ തെരഞ്ഞെടുക്കാനും എനിക്ക് കപ്പാസിറ്റി ഉണ്ട്. എപ്പോഴായിരുന്നു അറിയാം കപ്പാസിറ്റി? വീഴുന്നതിന് മുമ്പേ ഉള്ളായിരുന്നു. തെറ്റായ ഒരു സുവിശേഷം എന്താണെന്നറിയോ, വീഴ്ചയ്ക്ക് ശേഷവും എനിക്ക് ദൈവത്തെയും പിശാചിനെയും തെരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില്ല് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. നോ, വീഴ്ചയ്ക്ക് ശേഷം എനിക്ക് ദൈവത്തെ തെരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില്ല് അവസാനിച്ചു. ഇപ്പോൾ എനിക്ക് പിശാചിന്റെ വഴി മാത്രമേ തെരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. സ്വയമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വഴി ചൂസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ദെയർഫോർ ആഫ്റ്റർ ദ ഫോൾ ദർ ഇസ് നോ ഫ്രീ വിൽ. 100% ആയിട്ട് ആക്ടിവേറ്റ് അല്ല, ദർ ഇസ് ഫ്രീ വിൽ, ബട്ട് അത് ബോണ്ടേജ് ഓഫ് സിൻ ആണ്. അതിന്റെ അകത്ത് സ്വന്ത ഇച്ഛയാണ് വാഴുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം സ്വതന്ത്ര ഇച്ഛയും സ്വന്ത ഇച്ഛയും നിങ്ങൾ തിരിച്ചറിയണം. സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛ നഷ്ടപ്പെട്ടു പോയതോടുകൂടി എനിക്ക് യേശു രക്ഷകനാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് എന്റെ തീരുമാനമായിട്ട് എനിക്ക് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. കാരണം ഞാൻ വീണുപോയതോടുകൂടി, മനുഷ്യന്റെ വീഴ്ചയോടുകൂടി, ഇവന്റെ ഉള്ളിൽ ദൈവിക കാര്യങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഇവന്റെ ആ ചേതന നഷ്ടപ്പെട്ടു. ദിവ്യകാര്യങ്ങൾക്ക് വേണ്ടി അവന്റെ കണ്ണുകൾ അന്ധമായി പോയി. സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി അചേതനമായി പോയി അവന്റെ മനസ്സ്. സ്വയമായിട്ട് ദൈവിക കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കാൻ അവന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഹി ചൂസ്, ഹി ഡിസൈഡ് ആൻഡ് ഹി റിസീവ് ദ സാൽവേഷൻ എന്ന് വരും. ഇവന് സ്വന്തമായി തെരഞ്ഞെടുക്കാൻ കഴിയാതെ വണ്ണം ഇവന്റെ ഫ്രീ വില്ല് ഒരു പരിധിവരെ ബോണ്ടേജാ, സിന്നിന് അടിമയായിരിക്കുന്നുണ്ട്, ഇവൻ പാപത്തിന് അടിമയായിരിക്കുന്നുണ്ട്. ഇവൻ പാപത്തിന് ഫ്രീയാ, ഹി ഈസ് ഫ്രീ ടു സിൻ, നോട്ട് ഫ്രീ ടു വിൽ. അവൻ പാപത്തോട് ഫ്രീയാ, പാപം ചെയ്യുന്ന കാര്യത്തിൽ അവൻ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സുള്ളവനാണ്. പക്ഷേ ദൈവത്തെ തെരഞ്ഞെടുക്കുന്ന ആ കാര്യത്തിൽ അവന്റെ ഫ്രീ വില്ല് ആക്ടിവേറ്റ് അല്ല. അത് ആക്ടിവേറ്റ് ആകപ്പെടുന്നത്, ഫ്രീ വില്ല് യഥാർത്ഥത്തിൽ ആക്ടിവേറ്റ് ആകപ്പെടുന്നത് ഒരു രക്ഷിക്കപ്പെട്ട ശേഷം ഇവന് ദൈവത്തെയും ലോകത്തെയും ചൂസ് ചെയ്യാനുള്ള കഴിവിലേക്ക് ഇവ മടങ്ങി വരിക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇവൻ ഹീസ് ഒള്ളി, അവൻ ഒരു കാര്യത്തിന് മാത്രമാണ് അവന്റെ ചേതനയുള്ളത്, അവന് പാപത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. അവിടെയാണ് ഈ രക്ഷദാനമാണെന്നുള്ളതിന്റെ മഹത്വം നാം വേദശാസ്ത്രപരമായി തിരിച്ചറിയുന്നത്. മനസ്സിലായോ പ്രിയുള്ളവർ? ശ്രദ്ധിക്കുക, എന്റെ ഉള്ളിൽ ഒരു നന്മയും വസിക്കുന്നില്ല. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ ഉള്ളിൽ ഒരു നന്മയും വസിക്കുന്നില്ലായിരുന്നു. ഞാൻ ബൈബിൾ പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു, മരിച്ചവർ. നിങ്ങളത് വിശ്വസിക്കണം. ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു തിയോളജിക്കൽ തേമ നാം മരിച്ചവരായിരുന്നു എന്ന് പറയുന്നത്. നടിയെ പോകുന്നവരോട് പറഞ്ഞ് നീ മരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അടി കിട്ടും. നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു സാധാരണക്കാരനോട് നീ മരിച്ചവനാണ്, ദൈവത്തെ സംബന്ധിച്ച് നീ മരിച്ചു കിടക്കുന്നവനാ ദൈവത്തെ സംബന്ധിച്ച് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ശവക്കോട്ടയാ, ഇത് മൊത്തം ശവകുടീരങ്ങളാ, മരിച്ചു കിടക്കുക. ദൈവത്തെ സംബന്ധിച്ച് ഇതെല്ലാം മരിച്ചവരാണ്. ഇതിന്റെ അകത്ത് ചിലര് മാത്രമാണ് ശവക്കോട്ടയെന്ന് ഉയർത്തെഴുന്നേറ്റവര്. കേർപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ലക്ഷക്കണക്കിന് ഗ്രേവിയാർഡിന്റെ നടുവിൽ ജീവിച്ചിരിക്കുന്ന ഒരു 100 പേരുടെ കൂട്ടമായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. ഹല്ലേലൂയ. നാം മരിച്ചവരാ. മരിച്ചവന്റെ അകത്ത് ഡിസിഷൻ എടുക്കാനായിട്ട് ഒന്നും അവന് കഴിയില്ല. അതിനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുക, മരിച്ചു കിടക്കുന്ന ആളുടെ ചുറ്റും എല്ലാവരുടെ ഇരുന്ന ശേഷം ഇവൻ ഒരു 3-4 ദിവസം നമുക്ക് ഇവനെ ഇങ്ങനെ വെച്ച് നോക്കാം, ഇവനൊരു തീരുമാനം എടുക്കുമോ ജീവിക്കാൻ വേണ്ടി, ഇവനൊരു തീരുമാനം എടുക്കുമോ എന്ന് നമ്മളെല്ലാം അവിടെ ചിന്തിച്ച് അവന്റെ ചുറ്റും ഇരുന്നാൽ എന്ത് സംഭവിക്കും? 2-ാം ദിവസം നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഒന്നിൽ ഇവനെ അടക്കണം, അല്ല നമ്മൾ അവിടെ എഴുന്നേറ്റ് പോകും. മരിച്ചു കിടക്കുന്നവന് നല്ല തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കരുത്. ഹി ഹാസ് നോ പവർ. അവൻ നാച്ചുറൽ എബിലിറ്റി നഷ്ടപ്പെട്ടു പോയി അകത്ത് നിന്ന് ദൈവത്തെ തെരഞ്ഞെടുക്കാനായിട്ട്. ഒരുപക്ഷെ ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവന് കഴിഞ്ഞേക്കാം. പക്ഷെ ദൈവത്തെ തെരഞ്ഞെടുക്കുവാൻ, ദൈവിക വഴിയിലേക്ക് സ്വയം വരുവാനുള്ള കപ്പാസിറ്റി അവന്റെ ഉള്ളിലില്ല. ഒരു നന്മയും അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല. മരിച്ചു കിടക്കുന്ന മനുഷ്യന് ജീവിക്കത്തില്ല. അവനെ കുറെ നാൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് സ്വയം അവന്റെ ഉള്ളിൽ അവൻ എന്ത് സംഭവിക്കത്തില്ല, ദൈവിക വഴി തെരഞ്ഞെടുപ്പാനുള്ള കപ്പാസിറ്റി അവന് ഉണ്ടാകത്തില്ല. അവന്റെ അകത്ത് ഒരു ഫ്രീ വില്ല് കംപ്ലീറ്റ്ലി പാപത്തിന് അടിമയായിരിക്കുന്നുണ്ട്. ഹി കനോട്ട് ചൂസ് ഫ്രീലി. ഒരു കാര്യം മാത്രമേ അവന് ചൂസ് ചെയ്യാൻ ഫ്രീഡം ഉള്ളൂ, ദാറ്റ് ഇസ് ഓൺലി സിൻ. പറഞ്ഞു മനസ്സിലായി? കേടായ ഒരു വാച്ച്, കേടായ വാച്ചിനെ കുറേ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെച്ച് 5 വർഷം 6 വർഷം കഴിയുമ്പോൾ ഒരു ദിവസം എടുത്തു നോക്കുമ്പോൾ ഈ വാച്ച് ഓടാൻ തുടങ്ങും? ഇല്ല. ഇതിന്റെ അകത്ത് അതിന് സ്വയം ചലിപ്പാനുള്ള ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി. പുറത്തുനിന്ന് മറ്റെന്തോ ഒന്ന് ഇതിന്റെ ഉള്ളിലേക്ക് വരാതെ, ഇതിന് സ്വയമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വണ്ണം ഇത് മറ്റെന്തിന്റെയോ ദാനത്തിനായിട്ട് കാത്തിരിക്കുക. ഐതർ ഒരു സ്പ്രിംഗിനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് കീ കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാറ്ററി ഇതിന്റെ അകത്ത് ഇടാനായിരിക്കും. ഇറ്റ് ഷുഡ് കം ഫ്രം ഔട്ട്സൈഡ്. ഇത് പുറത്തുനിന്ന് ഇവന്റെ ഒരു കാരണത്താലും അല്ലാതെ പുറത്തുനിന്ന് ഒന്ന് അകത്തേക്ക് വന്നാൽ മാത്രമേ ഇവൻ ഓടാൻ പറ്റത്തുള്ളൂ. ആ ഇവന്റെ ഉള്ളിൽ സ്വയം ചലിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് ഒരു ജീവൻ അകത്തേക്ക് വന്നാൽ മാത്രം ചലിക്കാൻ കഴിയത്തുള്ള നിലയിൽ ഇത് മരിച്ചുപോയി. ആ പുറത്തുനിന്ന് അകത്തേക്ക് വന്ന ആ ജീവന്റെ പേരാണ് കൃപ, അതിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്. എന്താണ് കൃപ? തളർവാദൻ തളർവാദം പിടിച്ച് കിടക്കുന്നവന്റെ അടുക്ക് ചെന്നിട്ട് അവനോട് പറയുക, ദിവസവും 4 മണിക്കൂർ കുതിര സവാരി ചെയ്താൽ ഈ പ്രശ്നത്തിന് ഒരുപക്ഷെ കുറെ നീക്കുപോക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? തളർവാദം പിടിച്ച് കിടക്കുന്ന മനുഷ്യനോട് ദിവസവും 4 മണിക്കൂർ കുതിര സവാരി ചെയ്യുകയാണെങ്കിൽ ഈ രോഗത്തിനൊരു ഭേദമുണ്ടാകും എന്ന് പറയുന്നത് പോലെയുള്ളൂ. അവൻ ഒന്നും ഒരു ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത നിസ്സഹായനായി കിടക്കുന്ന ഒരുവന് കുതിരപ്പുറത്ത് കയറുന്നത് പോയിട്ട് സ്വന്തം കൈകൊണ്ട് തന്റെ മറ്റേ കൈയെ പിടിക്കാൻ പോലും കഴിവില്ലാത്ത വണ്ണം അവൻ നിസ്സഹായനാണ്, അവൻ പാരലൈസ്ഡാണ്. അവന്റെ ഉള്ളിലേക്ക് അവന്റെ അസ്ഥികൾ, അവന്റെ കോശങ്ങൾ, അവന്റെ നാഡി വ്യവസ്ഥകൾ എല്ലാം തളർന്നു കിടക്കുക. മറ്റൊരു ജീവൻ അവന്റെ ഉള്ളിലേക്ക് വന്നേ പറ്റൂ, വന്നേ പറ്റൂ. അതുകൊണ്ട് പക്ഷവാതക്കാരനായവൻ ഒത്തിരി ശ്രമിച്ചെങ്കിലും അവന് രക്ഷയില്ല. യേശു വന്നു അവനോട് പറഞ്ഞു, നീ ജീവിക്കുക, നീ എഴുന്നേൽക്കുക. ആ നിമിഷം യേശുവിന്റെ ശബ്ദത്തിൽ നിന്നും പുറത്തു വന്ന ജീവൻ നിമിത്തം ആ മനുഷ്യൻ എന്തായി? ജീവൻ പ്രാപിച്ചു. അപ്പൊ ഉള്ളിൽ ഞാൻ എടുക്കാൻ തീരുമാനമെടുക്കത്തക്കവണ് എന്റെ ഉള്ളിൽ ഒരു ശക്തിയും ഇല്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പോലുമുള്ള കഴിവെനിക്കില്ല. മറിച്ച് ദൈവം തന്റെ കൃപ എന്റെ ഉള്ളിൽ തരുന്നത് കൊണ്ടാണ് ഞാൻ ഈ കർത്താവ് കർത്താവാണെന്നും ഞാനൊരു പാപിയാണെന്നും എന്റെ പാപത്തിനു വേണ്ടിയാണ് യേശു മരിച്ചതെന്നും ഞാൻ അറിഞ്ഞ് ഒരു തീരുമാനമെടുത്ത തീരുമാനത്തിന്റെ മുഴുവനും കാരണം പോലും ഞാനല്ല, അതും ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. നാം വേദോസം വായിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണ്, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ഇരുൾ വ്യാപരിച്ചിരുന്നു, ആഴത്തിൽ ഇരുളായിരുന്നു. ശ്രദ്ധിക്കുക, പാഴ്, ശൂന്യം, ഇരുൾ. എന്ത് നന്മ ഇതിൽ നിന്നും, എന്ത് നന്മ പ്രതീക്ഷിക്കാം? ഒരു നന്മയും പ്രതീക്ഷിക്കാനില്ല. അങ്ങനെ ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ
ഇരുളിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു 10,000 വർഷം കഴിഞ്ഞപ്പോൾ സ്വയം ഭൂമി നന്നാകുകയും സ്വയം ഇരുളു മാറുകയും ചെയ്യുകയല്ലായിരുന്നു ചെയ്തത്. എന്താ സംഭവിച്ചത്? ഈ മണ്ഡലത്തിന്റെ പുറത്തു നിന്ന് മറ്റൊരു ശക്തി ഈ ഭൗമമണ്ഡലത്തിലേക്ക് കടന്നു വന്ന ശേഷം വെള്ളത്തിന്മേൽ, ഈ ഭൗമമണ്ഡലത്തിന്മേൽ അവന് ചിന്തിക്കാൻ കഴിയാത്ത, സ്വയം നന്നാക്കിയെടുക്കാൻ കഴിയാത്ത ആ പാഴായിരിക്കുന്നതിന് മുകളിൽ സ്വർഗത്തിൽ നിന്നും ഒരു ചൈതന്യം വന്ന് ഇറങ്ങിയ ശേഷം ആ ചൈതന്യം ഇങ്ങനെ വെള്ളത്തിന്മേൽ ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആ കാഴ്ച കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. ആദിയിൽ നടന്ന ഒരു സംഭവമാ, വെള്ളത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേതയിൽ എങ്ങനെ പരിവർത്തിച്ചിരുന്നു എന്നത് ഒരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. കാരണം വർഷങ്ങളോളം ശൂന്യമായിരുന്ന, ഇരുളായിരുന്ന, അനിശ്ചിതത്വം മാത്രമായിരുന്ന, മരണമായിരുന്ന, സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിവില്ലാതിരുന്ന, സ്വയം നന്നാകാൻ കഴിയാത്തവണ്ണം നഷ്ടപ്പെട്ടു പോയ ആ ഇരുളിന്റെ മേളിൽ സ്വർഗത്തിൽ നിന്നും ഒരു ജീവൻ വന്ന ശേഷം, ഒരു ശക്തി വന്ന ശേഷം, പരിശുദ്ധാത്മാവ് വന്ന വെള്ളത്തിന്മേൽ ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ സ്വർഗത്തിൽ ചെന്ന് ആ കാഴ്ച കാണാൻ ഹല്ലേലൂയ ഒരു വിശ്വാസിക്ക് ഭാഗ്യം കിട്ടിയാൽ അവൻ ആദ്യം തിരിച്ചറിയുന്നത്, ഇതുപോലെ പാഴായി കിടന്ന എന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നതും ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടതുമാണ്. അവൻ ആ കാഴ്ചയിൽ നിന്നും തിരിച്ചറിയുന്ന കാഴ്ച. ഹല്ലേലൂയ. ഓ പ്രൈസ് ദ ലോർഡ്. അന്ന് മനുഷ്യനില്ലായിരുന്നു, സൃഷ്ടിപ്പുകൾ നടന്നിട്ടില്ല, പക്ഷേ ദൈവം തന്റെ പ്രവൃത്തി, തനിക്ക് വേണ്ട തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിപ്പാൻ, തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാൻ താൻ തന്റെ പരിശുദ്ധാത്മാവിനെ ആരും കാണാത്ത ഇരുളിലേക്ക് താൻ ഇങ്ങനെ പറഞ്ഞുവിട്ടു. അതിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു, മുകളിക്കൂടെയും താഴെക്കൂടെയും അത് ആവശിച്ചു പൊരുന്നി ആവശിച്ചു. എത്ര നാൾ ഇരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഈ ഭൂമിയും ഈ കരയും ഈ വെള്ളവും ഈ ആഴിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അതിനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ആ പരിവർത്തനം കൊണ്ട് അവസാനം വാസയോഗ്യമായ, മനോഹരമായ ഒരു ഭൂമിയും, ഓ ഹല്ലേലൂയ, അതിൽ ദൈവം മനോഹരമായ ഉദ്യാനവും ദൈവം അതിൽ സൃഷ്ടിച്ചു. അതിന്റെ എൻ്റെയർ അവസ്ഥയെ കർത്താവ് എന്ത് ചെയ്തു? മാറ്റി എടുത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതുപോലൊരു പ്രവൃത്തി, സ്വയം മെച്ചപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ ഉള്ളിൽ എനിക്ക് സ്വയം എഴുന്നേൽപ്പാൻ കഴിവില്ലായിരുന്നു, സ്വയം വിശ്വസിക്കാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു, മാനസാന്തരപ്പെടാൻ എനിക്ക് കഴിവില്ലായിരുന്നു. എനിക്ക് മുകളിൽ നിന്നും ഒരു ശക്തി എന്റെ ഉള്ളിലേക്ക് വന്നേ പറ്റുമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് നിങ്ങളുടെ ആത്മരക്ഷ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയ പിക്ചർ ഇല്ല, കാരണം നിങ്ങൾക്ക് മാത്രമുള്ള പിക്ചർ ആത്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരെന്ന് പൂർണ്ണമായി ബോധ്യമുള്ളവരെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ ആ മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോഴോ, നിങ്ങൾ ആ പ്രാർത്ഥനയോഗത്തിൽ സംബന്ധിച്ചപ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ മുറി വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴോ, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 25-30 വർഷമായിട്ട് ദൈവത്തിന് കൊള്ളാകാത്ത, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിലയിലും ഉത്സാഹമില്ലാത്ത, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെട്ട, ഇരുളിൽ പാഴായിപ്പോയ ആ ചെറുപ്പക്കാരന്റെ ഉള്ളിലേക്ക് ആദ്യം വന്നത് സുവിശേഷത്തിന്റെ 15 പോയിന്റ് അല്ല, ആദ്യം ഒരു ഡിവൈൻ ടച്ച്, ഒരു ആത്മീയമായ സ്പർശനം, ഉയരത്തിൽ നിന്നും സ്വർഗത്തിന്റെ ഉറവുകൾ തുറക്കപ്പെട്ടിട്ട് അവന്റെ അന്തരാത്മാവിൽ അവൻ അതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവിക സ്പർശനം, ഒരു പൊരുന്നിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവന്റെ ആദ്യം ഉള്ളിൽ വന്നപ്പോൾ സ്വയമായി രക്ഷപ്പെടാൻ കഴിയില്ലാത്ത അവന്റെ ഉള്ളിൽ അന്നുവരെ കർത്താവ് എന്ന് വിളിപ്പാനുള്ള ശേഷി, ശക്തി, ബലം അവന്റെ ഉള്ളിൽ വ്യാപരിക്കാനിടയായി. അതാ നിന്റെ രക്ഷ സംബന്ധിച്ചുള്ള ഏറ്റവും ആദ്യത്തേതും അത്ഭുതകരമായ അനുഭവം, ആ ഡിവൈൻ ടച്ച്, ആ സ്പർശനം കിട്ടിയവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതി. അതിനുശേഷമാ ഏറ്റുപറച്ചിൽ, അതിനുശേഷമാ പാപബോധം, അതിനുശേഷമാ ദൈവസന്നിധിയിൽ കറന്ന് കരയുക ഒക്കെ ചെയ്തത്. അതൊക്കെ രണ്ടാമത്തെ കാര്യം, പക്ഷേ ഫസ്റ്റ് ടച്ച്, ആ ആത്മാവ് വന്ന് നിന്റെ ആത്മാവിനെ സ്പർശിച്ച ശേഷം എഴുന്നേൽക്ക്, കമോൺ എന്ന് പറയത്തക്കവണ്ണം സ്വർഗത്തിലെ വില്ല് നിന്റെ ഫ്രീ വില്ലിലേക്ക് വന്നിട്ട് നിന്റെ വില്ലിനെ, നീ വില്ലിങ്ങോടെ അവനെ അനുസരിപ്പാൻ തക്കവണ്ണം നിന്നെ ഫ്രീ വില്ലുള്ളവനാക്കി തെരഞ്ഞെടുത്ത ദൈവം. ഹല്ലേലൂയ. ഇതൊരു ദൈവിക അത്ഭുത പ്രവൃത്തിയാണ് പ്രിയമുള്ളവരെ. ഓ, ഞാൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു, നീ എന്നോട് പറഞ്ഞു ജീവിക്കാ, കമോൺ, ഗെറ്റ് അപ്പ്, നീ എഴുന്നേൽക്ക്. എനിക്കറിയില്ല ഇതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചത്. നിങ്ങൾ പറയാം അമ്മ പ്രാർത്ഥിച്ചതാ, അപ്പൻ നേർന്നതാ. നോ 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 നോ, അമ്മ പ്രാർത്ഥിച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ ഈ പാട്ട് പാടാൻ പറ്റത്തില്ല. അമ്മ പ്രാർത്ഥിച്ചു കാണും, അപ്പച്ചൻ പ്രാർത്ഥിച്ചു കാണും, നേർന്ന് കാണും, പക്ഷേ ഇതങ്ങനെയല്ല. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഇങ്ങനെയാണ്, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചവനായ എന്റെ ദൈവം. ഗലാത്യർ 1:15. ഹല്ലേലൂയ. എനിക്ക് എന്റെ രക്ഷ സംബന്ധിച്ച് എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഒന്നറിയാം, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവത്തിന്റെ കൃപ അന്ന് തൊട്ടേ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മഹത്യക്ക് അടുക്കലേക്ക് പോയപ്പോൾ പോകാതെ സൂക്ഷിച്ചു, അപകടം വന്നപ്പോൾ വരാതെ സൂക്ഷിച്ചു. കാരണം ലോകസ്ഥാപനം മുമ്പുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഇവൻ വരേണ്ടതിന് വേണ്ടി വേണ്ടി, ആ ദിവസം വരെ അവൻ സൂക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് അവനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. സമയമായപ്പോൾ ഡിവൈൻ ടച്ച് മോളിൽ നിന്ന് വന്നപ്പോൾ എന്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്ത ശേഷി എന്റെ ഉള്ളിൽ വന്ന ശേഷം ഞാൻ പറഞ്ഞു, കർത്താവേ എന്നൊരു വിളി എന്റെ ഉള്ളിൽ നിന്നുണ്ടായി. എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമായി, അവന്റെ പരിശുദ്ധിയെ കുറിച്ച് എനിക്ക് വെളിപ്പാടുണ്ടായി. അവിടെ വച്ച് ഞാൻ സ്വർഗീയമായ വിത്ത് എന്റെ ഉള്ളിൽ വന്ന ശേഷം എന്റെ ഹൃദയത്തിൽ അത് ഒരു പുതിയ വീണ്ടും ജനനമായി തീർന്നു. പ്രിയമുള്ളവരെ, ഇത്രയും കാര്യങ്ങളും കുറഞ്ഞത് മനസ്സിലാക്കാതെ പോയി ആ സംഘത്തിൽ കയറി പാട്ട് പാടരുത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പം പല പഠിപ്പിക്കലുകൾക്കകത്തുണ്ട്. പക്ഷെ നാം വേദശാസ്ത്രപരമായി തിരിച്ചറിയേണ്ട ചില വചനങ്ങൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. രക്ഷ എന്റെ ഇച്ഛയും എന്റെ തീരുമാനവും ചേർന്ന, കർത്താവിന്റെ ദാനവും കൂടെ ചേർന്ന ഒരു കാര്യമാണ് എന്നത് ഞാൻ ആ നിലയിൽ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എന്റെ രക്ഷയിൽ 101 ഘടകങ്ങളുണ്ടെങ്കിൽ ആ 101 ഘടകവും അതെന്റെ കർത്താവിന്റെയാണ്. എനിക്ക് ഈ രക്ഷ സംബന്ധിച്ചാണ് ഞാൻ എന്നും പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതും ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ പോയിരുന്ന് വായിക്കുന്നതും പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും സാൽവേഷൻ തന്നെയാണ്. എന്റെ രക്ഷ എന്നതിനേക്കാൾ എന്നെ രക്ഷിപ്പാൻ ദൈവം വന്നു എന്നതിൻ്റെ അകത്ത് ദൈവം കൂടെ ഉൾപ്പെടുന്നു. ഈ ഒരു പ്രശ്നമുണ്ട്. ഈ കൃപ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് കൃപ എന്ന വാക്കൊരു ഒരു 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 സാമൂഹ്യ വേടല്ല. എന്ന് പറഞ്ഞാൽ എന്താ, സാമാന്യ ജനങ്ങൾ കൂടുന്നിടത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണോ കൃപ? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വേദോസ്തല ചില വാക്കുകൾ 10 കൂടുന്നിടത്ത് പറയാൻ പറ്റത്തില്ല. വീണ്ടും ജനനമെന്ന് നമ്മൾ ഒരു 10-25 കൂടുന്നിടത്ത് എന്ന് പറഞ്ഞാൽ അവരെന്താ പറയും? ഇത് പള്ളിപ്രമാണിയായി ഇച്ചിരി അത്യാവശ്യം വേദോസമൊക്കെ വായിക്കുന്നവന് പോലും അവൻ ഇത് പറഞ്ഞിട്ട് അവൻ ആകപ്പാടെ വെപ്രാളമായി അല്ലെ? അപ്പൊ പിന്നെ ITക്കാർ കൂടുന്നിടത്ത് വീണ്ടും ജനിച്ചോ സഹോദര അല്ല വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എന്തായിരിക്കും ഇതിനെ കാണുന്നത്? അപ്പൊ ഈ വേദോത്സവത്തിലെ ചില വേടുകൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല, കാരണം അത് സ്വർഗീയമാണ്. ഈ ഹല്ലേലൂയ എന്ന വാക്ക് ഒരു സ്വർഗീയ ശബ്ദമാണ്. ഇപ്പൊ അത് ഡിക്ഷണറിക്കകത്തൊക്കെ വന്നിട്ടുണ്ട്. രാമലിംഗത്തിന്റെ അകത്തും DC ഇറക്കുന്ന ഡിക്ഷണറിക്കകത്തൊക്കെ ഹല്ലേലൂയയുടെ അർത്ഥമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അവന് പിടികിട്ടാത്തൊരു വാക്കാണ്. പിന്നെ സമൂഹത്തിൽ ഇത് ഉച്ചരിക്കുന്ന കാരണം അവർ ഡിക്ഷണറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പല ടൈപ്പ് ഡിക്ഷണറി, അത് ആരൊക്കെ ഉണ്ടാക്കിയ ഡിക്ഷണറിയാണെന്ന് നോക്കട്ടെ, നാരായണൻ ആയിരിക്കട്ടെ, രാമലിംഗം ആകട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ഡിക്ഷണറി തുറന്ന് നിങ്ങൾക്ക് ഗ്രേസ് എന്ന് പറഞ്ഞൊരു വീട് കാണാം. അത് G എന്ന വാക്ക് ഭാഗം തുറന്ന ഗ്രേസ് എന്നൊരു വാക്ക് കാണാം. ഇത് അവന് മനസ്സിലായതുകൊണ്ടൊന്നുമല്ല അവൻ എഴുതിയിരിക്കുന്നത്. അവൻ ഗ്രേസ് എന്ന് എഴുതിയിരിക്കുന്നതിന് ന്യായമായ കുറെ അർത്ഥങ്ങൾ അവൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ, മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന നിലയിൽ. ബട്ട് ഗ്രേസ് എന്ന വാക്ക് മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവാകാത്ത ഒരു വാക്ക. ശ്രദ്ധിക്കുക, ഗ്രേസ് എന്നത് മനുഷ്യന് ഒരു കാലത്തും മനുഷ്യന്റെ ബുദ്ധിക്ക്, സ്വാഭാവിക മനുഷ്യന് തിരിച്ചറിയാൻ കഴിയത്തില്ല. നമുക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അവനത് കൈക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പൊ കൃപ എന്ന വാക്ക് അവന് കൈക്കൊള്ളാൻ കഴിയത്തില്ല. വീണ്ടും ജനനം എന്ന വാക്ക് അവന് ബോഷത്തമായിട്ട് തോന്നും. അതാണ് രാത്രി നിക്കോദിമോസ് പറഞ്ഞു, നീ എന്തോ മണ്ടത്തര പറയുന്നത്, ഞാൻ ഒരു പ്രാവശ്യം ജനിച്ച നീ പറയാണ് വീണ്ടും പോയി ജനിക്കണമെന്ന്. ഇനി എങ്ങനെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി രണ്ടാമത് ജനിക്കും? അല്പം പഠിപ്പുള്ളവന് പോലും പിടികിട്ടാത്ത കാര്യമാണ് സ്വർഗീയമായ കാര്യങ്ങൾ. അപ്പോൾ കൃപ എന്ന വാക്ക് മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വാക്കാണ്. ദൈവം മനുഷ്യനെ രക്ഷയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വാക്കുകളിൽ മനുഷ്യന് ഇത്രയും പരിചയമില്ലാത്തൊരു വാക്ക് വേറൊന്നില്ല. കാരണം പാപിയായ മനുഷ്യനെ അവന്റെ കയ്യിൽ നിന്ന് ഒരു കാര്യം പോലും തിരിച്ചു വാങ്ങിക്കാതെ അങ്ങോട്ട് കൃപ കൊടുത്തുകൊണ്ട് അവന്റെ പാപത്തെ മുഴുവനും കർത്താവ് എന്ത് ചെയ്യുക? ക്ഷമിച്ച ശേഷം അവനെ തന്റെ മകനാക്കി തീർക്കുക. ഇതിനെ അവനോട് ഒന്നും ചോദിക്കാതെ അവന് മുഴുവനും കൊടുത്ത ശേഷം അവനെ വിശുദ്ധനായിട്ട് എണ്ണുന്ന ഈ പ്രക്രിയ 10 സാമാന്യ ബുദ്ധി കൂടുന്നവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഒരു ലോ മിനിസ്റ്റർ ആകുകയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങൾ നാളെ, നിങ്ങൾ കൃപയെക്കുറിച്ച് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്, നിങ്ങൾ നാളെ ഇന്ത്യയുടെ ലോ മിനിസ്റ്ററായി മാറുകയാണെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും പുറത്തുവിടുക, ജയിലിൽ കിടക്കുന്ന മുഴുവൻ പേർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക, തൂക്കിൽ കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട ദയാഹർജി കാത്തു കിടക്കുന്നവരെ മുഴുവൻ നിങ്ങൾ തുറന്നുവിട്ടു. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങൾ ഒരു കുറ്റവും ചെയ്തതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. പിന്നെ ജയിലിൽ നിന്ന് പോയവർക്കെല്ലാം ഓരോ സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ നിയമമന്ത്രിയാ, നിങ്ങൾ പറയുക നിങ്ങൾ ഒരു കുറ്റവും ഇതുവരെയും ചെയ്തിട്ടും കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ തൂക്കിലേറ്റാൻ കിടക്കുന്നവനെയും 25 വർഷം ജയിലിൽ കിടക്കുന്നവനെയും എല്ലാം പറഞ്ഞുവിട്ട ശേഷം അവർക്കെല്ലാം ഓരോ സർട്ടിഫിക്കറ്റും കൊടുത്തു വിടുക. ആരാ ഈ ടി പി വധക്കേസിൽ കിടക്കുന്നവരും അങ്ങ് രാജീവ് ഗാന്ധി കൊലക്കേസിൽ കിടക്കുന്നവർക്കും എല്ലാം ജയിലിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതുവരെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ കൂടെ നിങ്ങൾ അവർക്കൊരു പ്രത്യേകമായൊരു ഒരു സർട്ടിഫിക്കറ്റും കൂടെ. ഇവർ വിശുദ്ധർ, ഇവർ വിശുദ്ധർ, ഒരു തെറ്റും ചെയ്യാത്തവർ, വിശുദ്ധർ എന്ന് നിങ്ങളൊരു നിയമം പാസാക്കിയാൽ എന്തായിരിക്കും സംഭവം? നിങ്ങൾ ജയിലിൽ കിടക്കാം. അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ കുറ്റവാളികളായി പിടിക്കപ്പെട്ടവരെ എല്ലാം ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിങ്ങളെല്ലാം വിശുദ്ധരാണെന്നും പറഞ്ഞ് ജയിലിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ നിങ്ങൾ ജയിലിൽ കിടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നിയമവ്യവസ്ഥയ്ക്ക് നടുവിൽ ഇങ്ങനെ ഒരു കൃപ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നാൽ ഈ മനുഷ്യനെ ദഹിക്കത്തില്ല, അവന് മനസ്സിലാകത്തില്ല. അവൻ പറയും ഇയാള് കീർക്കനാന്ന് പറയും, ഇവൻ വട്ടനാന്ന് പറയും. പക്ഷെ സ്വർഗം അതാണ് ചെയ്തത്, സ്വർഗം അതാ ചെയ്തത്. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഈ കൃപയെ കണ്ടിട്ട് സാമാന്യ മനുഷ്യന് പിടികിട്ടുന്നില്ല. എടാ ഒരു തെറ്റ് ചെയ്ത ഒരുവന്റെ അടുക്ക ചെന്നിട്ട് അവൻ അവനെ അവന്റെ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കാതെ അങ്ങോട്ട് അവന്റെ തെറ്റുമുണിഞ്ഞ് ക്ഷമിച്ച ശേഷം അവൻ ഒരു തെറ്റും ചെയ്യാത്തവനായി പ്രഖ്യാപിച്ചിട്ട് അവനെ വിശുദ്ധനെന്ന് എണ്ണി പിന്നെ ജീവിതകാലം മുഴുവനും അവൻ വിശുദ്ധനെന്ന ആ ലേബലുമായി ജീവിക്കുന്ന കാര്യം സാമാന്യ മനുഷ്യന് മനസ്സിലാകാത്തത് കൊണ്ട് കൃപയെ എതിർക്കുന്ന, കൃപയ്ക്കെതിരെ പോരാടുന്ന ഒരു ശക്തിയുണ്ട് ലോകത്തിൽ. അതേതാണെന്നറിയോ? അത് ഞാൻ നിങ്ങളെ ലൂക്കോസ് 20:14 കർത്താവ് ആ ഉപമയിലൂടെ നമ്മളോട് തെളിയിക്കുന്നുണ്ട്. ഈ കൃപയെ തിരിച്ചറിയാൻ ഒരു വെളിപ്പാടില്ലാത്തത് കൊണ്ട് കൃപയെ ആൾക്കാർ എതിർക്കുന്നു. അതിന്റെ 9-ാമത്തെ വാക്യം 20:9 ആ വാക്യം ശാന്തമായി ഒന്ന് വായിച്ചു തുടങ്ങാം. അനന്തരം അവൻ ജനത്തോട് ഒരു ഉപമ പറഞ്ഞു തന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ച് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. ആ അടുത്ത വാക്യം, സമയമായപ്പോൾ കുടിയാന്മാർ ഒരു തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ, ആദ്യം ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അപ്പൊ 1-ാമത്തെ ദാസൻ അവനെ അടിച്ചു, അവനെ അവമാനിച്ചു, അവർ പറഞ്ഞു വിട്ടു. അവൻ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു, അവനെയും അവർ തല്ലി അപമാനിച്ചു, വെറുതെ അയച്ചു കളഞ്ഞു. അവൻ 3-ാമത് ഒരുത്തനെയും പറഞ്ഞയച്ചു, അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. ശ്രദ്ധിക്കുക, ദൂരദേശത്ത് പോയ ഈ മനുഷ്യൻ തന്റെ ഫലം നോക്കുവാൻ വേണ്ടി 3 ദാസന്മാരെ പറഞ്ഞയച്ചപ്പോൾ 3 ദാസന്മാരെയും മുറിവേൽപ്പിച്ചു, അടിച്ചു, പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? ശ്രദ്ധിക്കുക, മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ 3 പേരെ അയച്ചപ്പോൾ 3 പേരെയും അടിച്ചു, മുറിവേൽപ്പിച്ചു, പറഞ്ഞു വിട്ടു, അപമാനിച്ചു. എന്നിട്ട് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഒരു 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 പ്രതിസന്ധിയിലെത്തുക, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞാൽ തനിക്ക് ചെയ്യാനുള്ള സാമാന്യമായ വഴികളെല്ലാം താൻ ചെയ്തു കഴിഞ്ഞു. ഇനിയും തനിക്കിനി ഒറ്റ ഒരു വഴി കൂടെ ശേഷിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വഴി ഒഴിച്ച് ബാക്കിയുള്ള വഴികളും മുഴുവനും അടയപ്പെട്ടു. ഈ മനുഷ്യന്റെ ശേഷിക്കുന്നത് ഒറ്റ വഴിയാ. ആ വഴി എന്താണെന്നറിയോ? ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടു? ശ്രദ്ധിക്കുക, ഇത് ദൈവമാ. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി സാമാന്യമായിട്ടുള്ള വഴികളെല്ലാം ഉപയോഗിച്ചെങ്കിലും ആ വഴികളെയെല്ലാം മനുഷ്യൻ നിഷേധിച്ചു, മനുഷ്യൻ തല്ലിക്കെടുത്തി, അതിനെ അപമാനിച്ചു, അതിനെ പുച്ഛിച്ചു തള്ളി. ദൈവത്തിന്റെ പുറകെ പോയ സ്നേഹത്തെ ആൾക്കാർ ആട്ടിയോടിച്ചു, ദൈവത്തിന്റെ കരുണയെ പുച്ഛിച്ചു തള്ളി. ദൈവം മനുഷ്യനെ മഞ്ഞും മഴയും കൊടുത്ത് തന്റെ സ്നേഹം വെളിപ്പെടുത്തി, പക്ഷെ മനുഷ്യർ അതിനെ തല്ലിക്കളഞ്ഞു. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന ഒരു ചോദ്യത്തിന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ അവസാനത്തെ ആയുധം കർത്താവ് പുറത്തെടുക്കുകയാണ്. അതെന്താണെന്നറിയോ? എന്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, പക്ഷെ അവർ അവനെ ശങ്കിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഉപമ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ഉപമയാണ്. എന്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പഠിക്കാനാ, പ്രസംഗിക്കാനല്ല. എല്ലാ വഴികളും അടഞ്ഞ ശേഷം തന്റെ മുമ്പിൽ ഒരൊറ്റ വഴി മാത്രം ശേഷിക്കുമ്പോൾ ഇതിനു മുമ്പ് നടന്ന തിക്ത അനുഭവങ്ങൾ, ഇതിനു മുമ്പ് നടന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, അതുകൊണ്ട് യജമാനൻ നിരുത്സാഹപ്പെട്ടു പോയില്ല. ഇതിനു മുമ്പ് തന്റെ മൂന്ന് ദാസന്മാരെ തല്ലിയതും അപമാനിച്ചതും കണ്ടിട്ട് യജമാനന്റെ ഉള്ളിലെ സ്നേഹം തണുത്തുപോയില്ല. യജമാനന്റെ ഉള്ളിലെ സ്നേഹം ഉതിർന്നു പോയില്ല. യജമാനന്റെ ഉള്ളിലെ സ്നേഹം ഇല്ലാതായി പോയില്ല. തനിക്ക് അവസാനം പുത്രനാകുന്ന ഒരു വഴിയുണ്ടായിരിക്കുമ്പോൾ താൻ നിരാശപ്പെട്ടു പോകാതെ, ഇല്ലാതായി പോകാതെ, താൻ തന്റെ സ്നേഹത്തിന്റെ വഴികൾ അടച്ചു വെക്കാതെ താൻ തന്റെ പുത്രനെ എടുത്ത് ആർക്ക് കൊടുത്തു? ഈ ഉപദ്രവിച്ചവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഇതാണ് കൃപയെ മനുഷ്യൻ ശങ്കിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവനെ കണ്ടപ്പോ തന്നെ, അവനിങ്ങനെ പുത്രൻ ഇങ്ങനെ വരിക, ഇതിനു മുമ്പ് താൻ കൊണ്ടുവന്ന മാർഗങ്ങളെയൊക്കെ മനുഷ്യൻ തല്ലിക്കെടുത്തിയപ്പോഴും സ്നേഹം നിന്നു പോകാതെ വീണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ട് തനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ പുത്രനെ കൊടുത്തപ്പോൾ അവര് പറയാ, തേണ്ടു വരുന്നു അവകാശി, ഇവനാണ് അവകാശി. ദൈവത്തിന്റെ കൃപ വരുമ്പോൾ ആ കൃപയെ കണ്ടിട്ട് അവർ പറയുകയാണ്, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് വെച്ചേക്കരുത്, കൊന്നുകളക എന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു. മറ്റേ മൂന്ന് പേരും തല്ലി അപമാനിച്ചു വിട്ടതേ ഉള്ളൂ. പക്ഷെ കൃപയുടെ യഥാർത്ഥ കൃപ ഇറങ്ങി വന്നപ്പോൾ കൃപയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർക്ക്. കൃപയെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കൃപയെ കൊന്നുകളഞ്ഞു. പ്രീശലോ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, കൃപ എന്നതിനെ കാണുമ്പോൾ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകാൻ കഴിയാത്തതാ കൃപ. ഞാൻ ചെയ്ത പാപങ്ങൾ മുഴുവനും ക്ഷമിച്ച ശേഷം ഒരു പാപവും ചെയ്യാത്തവനായി എന്നെ പ്രഖ്യാപിക്കുന്നതും ദൈവത്തിന്റെ വിശുദ്ധനെന്ന് എന്നെ പ്രഖ്യാപിക്കുന്നതുമായ ആ കൃപയുടെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവര് പറഞ്ഞു, തേണ്ടുവരുന്നു കൃപ, തേണ്ടുവരുന്ന അവകാശി, നമുക്ക് അവനെ എന്ത് ചെയ്യണം? അവനെ കൊന്ന് കളയണം. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യന്റെ മുഴുവനും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം അയച്ച കൃപയെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ട് അവരാ കൃപയെ നാലുപാടും അവരടിച്ച് കീറി അവനെ അവർ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. കാരണം കൃപയെ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയത്തില്ല ഒരിക്കലും. പക്ഷെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, മുന്നിൽ പോയ ദാസന്മാർക്കെതിരെ നടന്ന പീഡകളെല്ലാം കണ്ടിട്ടും സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം തണുത്തു പോയിരുന്നെങ്കിൽ ഈ വലിയ കൃപയെ എനിക്ക് ലഭിക്കുകയില്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ മനസ്സും അടുത്തില്ല. അവൻ തന്റെ പുത്രനെ നൽകിയ ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്നും പിശാചു പറയുന്ന ഒരു ഭോഷത്രം ഉണ്ടായിരുന്നു, എന്താണെന്നറിയോ? ദൈവം ഉത്തമമായതിനെ നിനക്ക് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ദൈവം ഏറ്റവും നല്ലതിനെ നിനക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദാമിനോട് പറഞ്ഞത്, നീ തിന്നുന്ന നാള് ദൈവത്തെ പോലെ ആകും, ഏറ്റവും നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയിലേക്ക് നീ വരാതിരിപ്പാൻ ഉത്തമമായതുണ്ടോ ഒന്ന് ദൈവം മറച്ചു വെക്കുക. അത് നിന്നോട് പറയുന്നില്ല. ഈ ബോഷത്തരം നാളുകളായിട്ട് മനുഷ്യരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു പിശാച് പറഞ്ഞ ഈ ബോഷത്തം. പക്ഷെ തന്റെ പുത്രനെ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ ശേഷം തന്റെ പുത്രനെ ദൈവം തന്നതിലൂടെ ദൈവം പിശാചിന്റെ ബോഷത്തത്തിന് മറുപടി കൊടുത്തു. ഏറ്റവും നല്ലതിനെ തന്നെയാണ് ഞാൻ മനുഷ്യന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉത്തമമായത് പിടിച്ചു വെക്കുന്നവനല്ല സ്വർഗത്തിലെ പിതാവ്, മറിച്ച് ദൈവത്തിന് കൊടുക്കാവുന്ന പരമാവധി കൊടുത്ത ശേഷം ദൈവത്തിന് വാങ്ങാവുന്ന പരമാവധി വാങ്ങിച്ചെടുത്തത് ക്രൂശിലൂടെയാണ്. അങ്ങനെ പിശാചിന്റെ ബോഷത്വം ഈ കൃപയിലൂടെ ദൈവം തുടച്ചു നീക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഈ ഉപമ എന്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട്, എന്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ചലിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും അടയുമ്പോഴും അതിശ്രേഷ്ഠമായതൊന്ന് കർത്താവ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, അതാണ് ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ രക്ഷ സംബന്ധിച്ച്, ദൈവത്തിന്റെ കൃപ സംബന്ധിച്ച് എപ്പോഴും മനുഷ്യരുടെ ഉള്ളിൽ ഈ ഒരു യുദ്ധമുണ്ട്. കാരണം ഫ്രീ ഗ്രേസും ഫ്രീ വില്ലും തമ്മിൽ എപ്പോഴും ഒരു സംഘടനമാണ്. മനുഷ്യന്റെ ഫ്രീ വില്ലിൽ ഒരിക്കലും മനുഷ്യന് ദൈവത്തിന്റെ ദാനമായ കൃപയെ പെട്ടെന്ന് കയറി അങ്ങ് പുൽകാൻ കഴിയത്തില്ല. നാം കൃപ 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 എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ എത്ര പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് മുഴുവനും ദൈവത്തിന്റെ ദാനമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഗലാത്യരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സുവിശേഷം ആദ്യം കൈക്കൊണ്ടതുപോലെ അതിൽ നിലനിൽക്കാതെ മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് മാറിപ്പോയി. കുറെ നാൾ കഴിയുമ്പോൾ, കുറെ പഠിപ്പിക്കലുകളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കുറെ ദൈവവചനങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ, കുറെ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ രക്ഷ അങ്ങനെ തീർത്തു വന്നു അങ്ങ് ദാനമല്ല, കുറെ ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാതൊരു ചിന്ത വരും. ഇത് മറ്റൊരു സുവിശേഷത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. കൃപ പൂർണ്ണമായും ദൈവത്തിന്റെ ദാനമാണ്. ഒന്ന് രണ്ടോ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഈ ചിന്തയ്ക്ക് വിരാമം വിടാം. റോമാലേഖനം 9-ാം അധ്യായം. അതിന്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാരുമല്ല, ഓടുന്നവനാരുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഈ വാക്യം നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ നമ്മുടെ രക്ഷ സംബന്ധിച്ച് ഈ വാക്യത്തിന് വളരെ അർത്ഥമുണ്ട്. ഇച്ഛിക്കുക, വിൽ, സോ ദെൻ ഇറ്റ് ഈസ് നോട്ട് ഓഫ് ഹിം ദാറ്റ് വില്ലത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ വിൽ, സ്വന്തം ഇച്ഛ കൊണ്ട് നടക്കത്തില്ല ഇത്. എനിക്ക് എന്റെ ഇച്ഛ കൊണ്ട് തീരുമാനിച്ച് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല, കാരണം എന്നിലൊരു നന്മയും വസിക്കുന്നില്ല. പിന്നെ നോട്ട് റൺ, എന്റെ ഓട്ടം കൊണ്ട് അത് സാധിക്കത്തില്ല. അബ്സല്യൂട്ട്ലി ദൈവത്തിന്റെ കരുണയാലേ സാധിക്കത്തുള്ളൂ. ഇത് സംബന്ധിച്ച് ഒരു സംശയവുമില്ല. എന്റെ ഉള്ളിൽ എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരുവനായിരുന്നു എന്റെ വില്ലിൽ, അതില്ലായിരുന്നു, എനിക്ക് ആ ഇച്ഛയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. റോമർ 9:11. ആ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയ പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം, ഇറ്റ്സ് നോട്ട് മൈ വിൽ. പക്ഷേ വിളിച്ച ദൈവത്തിന്റെ വില്ല്, ദൈവത്തിന്റെ ഇഷ്ടം വരേണ്ടതിന്. ആ അടുത്ത വാക്യം, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. അടുത്തത്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നെക്സ്റ്റ് വാക്ക്, ആകയാൽ നാം എന്താണ് പറയേണ്ടത്? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളും ഇല്ല. 15-ാമത്തെ വാക്ക്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. മനുഷ്യന്റെ വില്ല് ഇതിന്റെ അകത്ത് കംപ്ലീറ്റ്ലി അപ്രധാനമാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം, നിങ്ങൾ പക്ഷെ മനസ്സ് സംശയം ഉണ്ടായിരിക്കും, ചിന്തിക്കുന്നവർക്ക്. അപ്പൊ പിന്നെ ബ്രദറെ, നമ്മൾ രക്ഷിക്കപ്പെടാനായിട്ട് തീരുമാനിച്ചതോ? നമ്മുടെ ഭാഗത്തെ തീരുമാനങ്ങളില്ലേ? റോമാലേഖനത്തിൽ പൗലൂസ് പറയാൻ ആഗ്രഹിക്കുന്നത് നിന്റെ വില്ല്. 11-ാം വാക്യത്തിൽ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ്, അവന്മാരുടെ പ്രവൃത്തി, അവന്മാർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചവന്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, രക്ഷ സംബന്ധിച്ച് ഏറ്റവും സിമ്പിളായ ഒരു കാര്യം, നിങ്ങളുടെ വില്ലിൽ, നിങ്ങളുടെ ഇച്ഛയിൽ ഒരു കോർണറിൽ പോലും കർത്താവിനെ അനുഭവിക്കാനോ വിശ്വസിക്കാനോ കഴിയുന്ന ശേഷി നിങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇത് പൂർണ്ണമായും ആരുടെ ഇഷ്ടമാണ്? അവന്റെ ഇഷ്ടം കാരണമായി തീരേണ്ടത്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1:18 വാക്യം, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ, ശ്രദ്ധിക്കുക, ഇറ്റ്സ് നോട്ട് മൈ വിൽ, യുവർ ഫ്രീ വിൽ കനോട്ട് ടേക്ക് എ ഡിസിഷൻ, ബട്ട് ഹിസ് വിൽ, അവന്റെ ഇഷ്ടം, അതാണ് നിന്റെ രക്ഷയ്ക്ക് കാരണമാകുന്നത്, നോട്ട് യുവർ വിൽ. അതുകൊണ്ട് തന്നെ യുവർ ഡിസിഷൻ അല്ല നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണം, ഇറ്റ് ഈസ് ഹിസ് ഡിസിഷൻ. ജുവാൻ കാർലോസിന്റെ ഒരു പ്രശസ്തമായ സെന്റൻസ് ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് യു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ക്രൈസ്റ്റ് അക്സെപ്റ്റ് യു. നീ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തതല്ല, കർത്താവ് നിന്നെ അക്സെപ്റ്റ് ചെയ്തതാ. ഞാൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്റെ ഉള്ളിൽ ഒരു നല്ല കാര്യവും ഇല്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുമായിട്ട് എന്നെ അവൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് രക്ഷയ്ക്കാത്ത കാര്യം. യെസ്, നമ്മൾ ഈ സാക്ഷിയൊക്കെ എഴുതുമ്പോൾ നമ്മൾ പറയാറില്ല, ഐ അക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ പേഴ്സണൽ സേവിയർ 1982 മാർച്ച് 14. ചുമ്മാതെയാ, അതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നീ ആരാടാ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ പ്രധാനമന്ത്രിയായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു, അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാ രക്ഷ. തന്റെ ഇഷ്ടം ഹേതുവായി. ഇപ്പോഴുള്ളവരെ, എന്റെ ഇതൊരു ഫ്രീവിൽ എന്നൊരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഈ തന്റെ ഇഷ്ടം എന്നൊക്കെ ശ്രദ്ധിക്കുക. ഈ ഫ്രീ വിൽ ഈസ് യുവർ ക്ലോസ് എനിമി, ആൻഡ് ഫ്രീ ഗിഫ്റ്റ് ഈസ് യുവർ ക്ലോസ് ഫ്രണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ്, ദൈവം മനുഷ്യനെ ഫ്രീ വില്ല് കൊടുത്ത അന്ന് തൊട്ട് ദൈവത്തിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, അതിന്റെ റിസ്ക് എടുക്കാനും ദൈവം തയ്യാറായിരുന്നു. ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്താൽ കൊടുക്കുന്നയാൾ അതിന്റെ പരിണിത ഫലം കൂടി അനുഭവിക്കാൻ ഒരുക്കമുള്ളവനായിരിക്കും അല്ലേ. നമ്മൾ നമ്മളെ മോനോട് പറയാ, എടാ സൈക്കിൾ എടുത്ത് നീ എവിടെ വേണമെങ്കിലും പോയി കറങ്ങിക്കോ എന്നുള്ള ഫ്രീഡം അവന് കൊടുത്താൽ, ഈ വീട്ടിലിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും അവൻ പോയി ഇടിക്കാൻ സാധ്യതയുള്ളതും മറിയാൻ സാധ്യതയുള്ളതും മുട്ട് പൊട്ടാൻ സാധ്യതയുമുള്ള മുഴുവനും കാര്യങ്ങളെയും കൂടെ ഏറ്റെടുക്കാൻ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവനെ സ്വാതന്ത്ര്യത്തോടെ സൈക്കിളെ പറഞ്ഞുവിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, സൈക്കിളിന്റെ അറ്റത്തിന് കയറ് കെട്ടിട്ട് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ രണ്ടുകൂടെ ഇങ്ങനെ അവനെ പിടിച്ചോണ്ടിരിക്കണം. അപ്പം പെയിൻ കുറവായിരിക്കും, റിസ്ക് കുറവാണ്. സോ എവിടെയൊക്കെ ഫ്രീഡം കൊടുക്കുന്നു, അവിടെയൊക്കെ ആർക്ക് കൊടുക്കുന്നു അവൻ കാണിക്കാൻ പോകുന്ന കുരുത്തക്കേടിന്റെ റിസ്കും കൂടെ എടുക്കാനുള്ള ഉത്തരവാദിത്തം ഫ്രീഡം കൊടുക്കുന്ന ഞങ്ങൾക്കുണ്ട്. സോ വെൻ ഗോഡ് ഹാസ് ഗിവൺ ദ ഫ്രീഡം, ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തപ്പോൾ ഈ ഫ്രീ വില്ല് കൊണ്ട് ഇവൻ എന്തും ചെയ്യാൻ കഴിയുമുണ്ട്. ഹി ക്യാൻ ചൂസ് ഗോഡ്, ഹി ക്യാൻ ചൂസ് സൈറ്റാൻ. അതങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചത്. അവന് ജീവിക്കാനും കഴിയും, അവന് മരിക്കാനും കഴിയും. ഈ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തത്. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിന് വളരെ സ്തോത്രം ചെയ്യാൻ തോന്നുന്നത്, എന്താ ദൈവത്തിന്റെ മനസ്സിലെ കാര്യപരിപാടികൾ. നിങ്ങൾ ഇവിടേക്കൊക്കെ വന്നേ അവന്റെ, അവൻ തന്റെ ഇഷ്ടം, ഹിസ് വിൽ എന്നൊക്കെ പറഞ്ഞ് ദൈവം നിങ്ങളുടെ രക്ഷ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കൽ തന്ന യുവർ വില്ലിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതാ. ചൂസ് ചെയ്യാനുള്ള നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടുകൊടുത്തപ്പോൾ കൊണ്ട് നശിപ്പിച്ച്, അതിനെ ചെയ്യാവുന്നിടത്തോളം ഉപദ്രവം ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞതാ. പിന്നീട് അവരെ ദാസന്മാരെ മുഴുവനും അടിച്ച് അപമാനിച്ചു വിട്ടതാ. എന്നിട്ടും നിന്റെ വില്ലിന് മുകളിൽ ഇതാ ദൈവത്തിന്റെ വില്ല് കിടന്ന് അത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഫ്രീ വില്ലിനെ കർത്താവ് മാറ്റിക്കളഞ്ഞ ശേഷം, തന്റെ ഫ്രീ ഗ്രേസിനെ അവിടെ കൊടുത്ത ശേഷം, തന്റെ ഇഷ്ടം നിന്റെ ഉള്ളത്തിൽ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓ ഫ്രീഡം കൊടുത്ത കർത്താവ്, ഫ്രീ വില്ല് കൊടുത്ത കർത്താവ്. ഇവന്മാർക്ക് കൊടുക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഇവന്മാർ എവിടെയെല്ലാം കൊണ്ട് ഈ സ്വാതന്ത്ര്യം ചുമക്കട്ട കളയുവോ, അതിന്റെ മുഴുവനും വേദന ദൈവം ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് വിസ്മയിപ്പിക്കുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. ബിക്കോസ് ലോകസ്ഥാപനം മുൻപേ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാണ്. ഈ ഫ്രീഡം ദുരുപയോഗം ചെയ്യുമെന്ന്, ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സാധ്യതയെ തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ റിസ്ക് ദൈവം ഏറ്റെടുത്തത് എപ്പോഴാണെന്നറിയോ? ഈ ഫ്രീ വില്ല് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പുത്രനിൽ അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി നേരത്തെ ഒരുക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ. ഞാൻ യേശുവിങ്കലേക്ക് നോക്കുമ്പോൾ, അയ്യോ ഞാൻ പാപം ചെയ്തപ്പോൾ ദൈവം എടുത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞെടുത്ത തീരുമാനമല്ല യേശു, മറിച്ച് എന്റെ ജീവനെ കർത്താവ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്റെ വീഴ്ചയിൽ സംഭവിക്കാൻ പോകുന്ന മുഴുവനും നഷ്ടങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു റിയൽ ഹെവൻലി സ്പെയർ പാർട്സ് ദൈവം ഓൾറെഡി സ്വർഗത്തിൽ ഒരുക്കി വെച്ചു. അതാണ് എന്റെ രക്ഷകനായ ക്രിസ്തു. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തുവിനെ കാണുമ്പോൾ കാൽവരി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന ഒരു ക്രിസ്തുവിൽ നിന്നല്ല എനിക്ക് കൃപ തുടങ്ങുന്നത്. ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ, അതെ നീ എനിക്കായിട്ട് ഒരു ശരീരം ഒരുക്കിയിരുന്നല്ലോ. ആദാമിന്റെ ശരീരം ദൈവം കൈകൊണ്ട് വാർത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കാൻ വരേണ്ടവന്റെ ശരീരം സ്വർഗം ആദ്യമേ ഒരുക്കി. കാരണം ഫ്രീ വില്ല് കൊടുക്കുമ്പോൾ സംഭവിക്കാവുന്ന തകല ദുരന്തങ്ങളെയും മുന്നമേ കണ്ടിട്ട് ദൈവം അതിനെനിക്ക് വേണ്ടി ഒരു നിവാരണം ഒരുക്കിയത് ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ 10:5 കർത്താവ് തന്നെ പറയുന്നു, നീ എനിക്കായിട്ടൊരു ശരീരം
ഒരുക്കിയിരുന്നു. യു പ്രിപ്പയർ എ ബോഡി ഫോർ മീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളതിനു മുമ്പ് പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് യേശുവിന്റെ ശരീരമാണ്. യേശുവിന്റെ ശരീരത്തിൽ നിന്നാണ് ആദാമിന്റെ ശരീരം ദൈവത്തിന് ഫോം ചെയ്യേണ്ടി വന്നത്. ആദാമിനെ ദൈവം കൈകൊണ്ട് ഉണ്ടാക്കിയ ശേഷം അവന്റെ ഉള്ളിൽ ജീവശ്വാസം ഊതുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ആദാമിന് കൊടുക്കുന്ന ഫ്രീ വില്ല് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ മുഴുവനും ഏറ്റുവാങ്ങാനുള്ള മറ്റൊരു ശരീരം അതിനു മുമ്പേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം റോമലേഖനത്തിൽ വായിക്കുന്നത്, റോമലേഖനം അതിന്റെ അഞ്ചാം അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നു. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന്, ശ്രദ്ധിക്കുക, വരുവാനുള്ള ക്രിസ്തുവിന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനം. വരുവാനുള്ളവൻ ആരാ? യേശു ക്രിസ്തു. ആ വരുവാനുള്ള രണ്ടാമത്തെ ആദാമിന്റെ പ്രതിരൂപമായിരുന്നു ആര്? ഒന്നാമത്തെ ആദാം. എന്ന് പറഞ്ഞാൽ ഈ വരുവാനുള്ള ആദാമിന്റെ രൂപത്തിൽ നിന്നും കോപ്പി അടിച്ച് ഉണ്ടാക്കിയതാണ് ഈ മറ്റേ ആദാം, പ്രതിരൂപമായ ആദാം. ആദാം പാപം ചെയ്യുമ്പോൾ ആദാം വന്ന ആ രൂപം അത് ആരുടെ പ്രതിരൂപമാണെന്നാ പറയുന്നത്? വരുവാനുള്ളവന്റെ പ്രതിരൂപമാ. ഫസ്റ്റ് ബോഡി ഈസ് ജീസസ് ബോഡി എന്ന് പറഞ്ഞാൽ അതായിരുന്നു ദൈവത്തിന്റെ ഭാവനയിലുണ്ടായിരുന്നത്. ആ വരാനിരിക്കുന്ന ബോഡിയുടെ ഒരു കോപ്പിയാണ് ആദാമിന് ദൈവം കൊടുത്തത്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് അവൻ മുൻകരുതലോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചത്. എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ആദ്യമേ തന്നെ ആ പാപത്തിന്റെ മുള്ള് വലിച്ചെടുത്തിട്ട് ആ സ്ഥാനത്ത് കൃപയെ നിറയ്ക്കത്തക്കവണ്ണം കർത്താവ് മുന്നമേ തന്നെ എന്തിനെ ഒരുക്കി വെച്ചിരുന്നു? വരാനിരിക്കുന്ന ആദാമിന്റെ, ഉണ്ടാക്കാനിരിക്കുന്ന ആദാമിന്റെ രൂപത്തിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ അതിന്റെ ഒരു രൂപം കർത്താവ് ഒരുക്കി വെച്ചിരുന്നു. ഇതാണ് ദൈവത്തിന്റെ കൃപ. ഇത് സംബന്ധിച്ച്, ഈ ഫ്രീവില്ല് സംബന്ധിച്ച് പ്രിയുള്ളവരെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിന്റെ ഇച്ഛ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ഫ്രീവില്ലിനെ കർത്താവ് ആ ബോണ്ടേജിൽ നിന്ന് ഡെലിവർ ചെയ്ത ശേഷം ഇപ്പോൾ യു ആർ ഫ്രീ ടു ചൂസ്. നേരത്തെ എങ്ങനെയല്ലായിരുന്നു? ദൈവീക കാര്യങ്ങൾ, ഭൗമിക കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളും ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഭൗമിക കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നു. ബട്ട് വെൻ യു ആർ ബോൺ അഗെയിൻ, സഡൻലി നിങ്ങൾക്കുണ്ടായത് ദൈവീക കാര്യങ്ങളും ചൂസ് ചെയ്യാൻ കഴിയും, ഭൗമിക കാര്യങ്ങളും ചൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് അവന്റെ ഉള്ളിൽ ഫ്രീ വില്ല് ഉള്ളിടത്തോളം കാലം അവന് കർത്താവിനെ വേണ്ടെന്ന് വെക്കാൻ കഴിയും. മറ്റൊരു വാക്യം കൂടെ വായിക്കാം, യോഹന്നാൻ 1:13. John 1:30. അവർ രക്തത്തിൽ നിന്ന് അല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. എന്റെ വീണ്ടും ജനനം സംബന്ധിച്ച് എന്റെ സംഭാവനകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ വായിച്ചോണം. ഈ വാക്യത്തെ വാക്യങ്ങൾക്കകത്തല്ല, ഇസ് ദർ എനി കോൺട്രിബ്യൂഷൻ ഫ്രം യുവർ സൈഡ്? നമ്മളിപ്പോ വായിച്ച 3-4 വാക്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഇറ്റ്. അറിയാവുന്ന വാക്യങ്ങളാ, ബട്ട് റീഡ് ഇറ്റ്, കീപ് ഓൺ റീഡിങ്. നിങ്ങൾ വായിക്കുക, അതിന്റെ അകത്ത് നിങ്ങളുടെ സംഭാവനകളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആ ജനനത്തിന് നിങ്ങളുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ നിങ്ങളുടെ ഒരു 10 സംഭാവനകൾ പറ, എന്തെങ്കിലും ഉണ്ടായിരുന്നു? 10 മാസം നമ്മളെ അമ്മ ചുമന്നു എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ്, നമുക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ 10-ാം മാസം? ഓ, 6-ാം മാസത്തിൽ ഞാൻ ആ വയറ്റിൽ കിടന്നപ്പോഴത്തേക്കേ ആ മറ്റേ വണ്ടിയെ കൂടെ ഓടിയപ്പോൾ ഞാൻ ആ ട്രാൻസ്പോർട്ടേഴ്സിന്റെ ശബ്ദം കേട്ടോ അമ്മയുടെ വയറ്റിൽ നിന്ന് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വേണ്ട പോട്ടെ, 1-ാമത്തെ 2-ാമത്തെ വയസ്സിലെ കാര്യം പോലും വലിയ ഓർമ്മയൊന്നുമില്ല. അവര് ചുമ്മാ പറയുന്ന 3-ാമത്തെ വയസ്സ് ഞാൻ അല്ലേ വെറുതെ പറയുന്ന. അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോ നിങ്ങളുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? സംഭാവന ഇതൊക്കെയാണ് ഞാൻ വേണേ പറയാം, കാലുകൊണ്ട് തൊഴി അല്ലേ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ സംഭാവനകൾ. നിങ്ങൾ ജനിച്ച് നാച്ചുറലായ നിങ്ങളുടെ ബർത്തിന് നിങ്ങളുടെ സംഭാവന എന്തായിരുന്നു? ഒന്നുമില്ലായിരുന്നു. വീണ്ടും ജനനത്തിൽ നിങ്ങളുടെ സംഭാവന എന്താ? ഒന്നുമില്ല.
ഒരു സംഭാവനയില്ല. ഇത് ദാനമാണ്.
ഇതിൻ്റെ അകത്ത് രക്തത്തിന്റെ പങ്കില്ല, ഇതിൻ്റെ അകത്ത് ജഡത്തിന്റെ പങ്കില്ല, ഇതിൻ്റെ അകത്ത് പുരുഷന്റെ പങ്കില്ല,
ഇതിൻ്റെ അകത്ത് ഒരാളുടെ പങ്കാളിത്തം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ പങ്കാളിത്തം.
ഇവിടെ ആദ്യം പാടിയ പാട്ട് എനിക്ക് സന്തോഷം തോന്നി, പാപത്തിൽ നിന്നു എന്നെ കോരി എടുപ്പാനായി. അതേ രക്ഷയുള്ളൂ. പാപത്തിന്റെ ചെളിക്കെട്ട് കിടക്കുന്നവനോട് അഞ്ചാറ് സ്റ്റെപ്പ് പറയുന്നതായിട്ടല്ല പാട്ടുകാരൻ പറയുന്നത്, അതിനെ വന്ന് കോരി അതേ വഴിയുള്ളു. കാരണം ഇവന് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതൊന്നും അവന്റെ ഉള്ളിലില്ല. ഒരു നല്ല തീരുമാനമെടുത്ത് എന്ന് പറഞ്ഞാൽ, സത്യങ്ങളെല്ലാം കേട്ട ശേഷം ഉറച്ചൊരു തീരുമാനമെടുക്കാൻ, നല്ല തീരുമാനമെടുക്കാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ ഇവൻ രക്ഷിക്കും, ഇവന് കർത്താവിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പോലും പുറത്തു നിന്നൊരു ശക്തി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പാപത്തിൽ നിന്ന് കോരിയെടുക്കാതെ എനിക്ക് സ്വയം പിടിച്ചു കയറി രക്ഷപ്പെടാൻ കഴിയത്തില്ല. നിങ്ങൾ വേദോസം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കുക, അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ സഹായിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടുന്നതല്ല. ഹി വിൽ ഹെൽപ്പ് എന്നല്ല പറഞ്ഞത്, ഹി വിൽ അസിസ്റ്റ് യു എന്നല്ല, ഹി വിൽ സേവ് യു, ഹി വിൽ ഡെലിവർ യു. അവൻ നിന്നെ രക്ഷിക്കും, രക്ഷിക്കാനായിട്ട് സഹായിക്കും എന്നല്ല. യെസ്, സാൽവേഷൻ ഗ്രേസ്, രക്ഷാകരമായ കൃപയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത്. അതിന്റെ അകത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിന്റെ, അതുകൊണ്ടാ കൃപയുടെ അത്യന്ത ധനം വരുംകാലങ്ങളിൽ കാണിക്കാൻ വേണ്ടി ദൈവം തന്റെ മഹാകൃപയാൽ തന്റെ പുത്രനെ നമുക്കായിട്ട് നൽകിയതിനായി സ്തോത്രം. ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. ഒന്ന് രണ്ട് വാക്കുകളുടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തീത്തോസിന്റെ ലേഖനം 3:4-5 വാക്യം.
മനുഷ്യപ്രതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല തന്റെ,
നമ്മുടെ പുറത്തെ വാക്യം ഒന്നുകൂടെ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയ അല്ലെ, ദയയും.
മനുഷ്യപ്രതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല,
യെസ്,
തന്റെ കരുണപ്രകാരം അത്ര,
തന്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്, തന്റെ നാം ചെയ്ത ഒരു നീതി പ്രവൃത്തി കൊണ്ടുമല്ല, തന്റെ മഹാകരുണ കൊണ്ട് അവന് നമ്മെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. 2 Timotheus 1:9 വാക്യങ്ങളൊന്നു വായി.
അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല,
അല്ല,
സകല കാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ
സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ
തന്റെ സ്വന്തം നിർണയം.
യുവർ ഫ്രീ വില്ലിനെ കുറിച്ചൊന്നും പറയുന്നില്ല, യുവർ വില്ലിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവന്റെ നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അടുത്ത വാക്യം 14
നോക്കിയപ്പോൾ
സുവിശേഷമാകണമെങ്കിൽ അവന്റെ നിർണയവും അവന്റെ കരുണയും അവന്റെ കൃപയും മാത്രമാണ് ഇതിന്റെ അകത്തെ കോൺട്രിബ്യൂഷൻ.
പ്രൈസ് ദി ലോർഡ്. Ephesians 2:8 നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളാണ്.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മുൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല.
ഈ വാക്യങ്ങളെല്ലാം നമുക്കറിയാമെങ്കിലും കൃപ സംബന്ധിച്ച് നമ്മളൊന്ന് ചേർത്ത് വെക്കുമ്പോൾ ഇവിടെയൊന്നും നമുക്ക് നമ്മുടെ പങ്കാളിത്തം കാണാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപയുടെ മുമ്പിൽ നിന്ന ശേഷം ഞാൻ ചെയ്ത എന്റെ കാര്യങ്ങൾ എനിക്ക് ഓർക്കാനില്ലാതെ വരുമ്പോൾ പിന്നെ ഞാൻ ദൈവത്തിന്റെ കൃപയെ മാത്രമാണ് അവിടെ കാണുന്നത്. ഈ വാക്യത്തിന്റെ അകത്തൊരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും. ഇത് വായിക്കുന്ന ഒരു ശൈലിയുടെ കുഴപ്പമാണ്. രക്ഷിക്കപ്പെട്ടത് കൃപയാല, വിശ്വാസത്താലല്ല. പക്ഷെ അത് വിശ്വാസം എന്ന ആ ഒരു മീഡിയത്തിലൂടെ. രക്ഷിക്കപ്പെട്ടത് കൃപയാല, ഇനിയും നിങ്ങൾ അതിന് കാരണം അല്ല. നിങ്ങൾ കാരണം അല്ല. നിങ്ങളെ കാരണമാക്കാൻ ദൈവത്തിന് ഈ കാര്യത്തിൽ താല്പര്യമില്ല. നിങ്ങൾ ഇത് പ്രാപിക്കണമെന്ന് മാത്രമേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ, നിങ്ങൾ കാരണമാകുന്നില്ല. ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. അതിന്റെ അതിന് എന്തിനാണ് ദൈവം നമ്മളെ കാരണമാക്കാതെ മുഴുവനും കാരണം ദൈവം ചെയ്തതെന്നുള്ളത് എഫ് എ സി ലേഖനം 1:6-9 ഒക്കെ വളരെ എഴുതിയിട്ടുണ്ട്. കൃപയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ, കൃപയുടെ അത്യന്തധനം കാണിക്കുവാൻ, ഇതെല്ലാം ആ വാക്യങ്ങളിലകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ നിങ്ങളെ കാരണമാക്കാതെ ദൈവം എന്ത് ചെയ്തു? തന്റെ കൃപയാല് ദൈവം നമ്മളെ തന്റെ ദാനമായ രക്ഷ നമുക്ക് നൽകി. കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെതാണിത്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഈ വാക്യങ്ങൾക്കകത്തെല്ലാം ഒരു മനുഷ്യന്റെയും ഒരു പങ്കാളിത്തം കാണുന്നില്ല. ഓക്കെ, അതിന്റെ കൗണ്ടറായിട്ടുള്ള ഒരു ചോദ്യം. വേദപുസ്തകത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ബ്രദറെ മാനസാന്തരപ്പെടണം, വിശ്വസിക്കണം. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലേ? ഇത് മുഴുവനും നമ്മുടെ തമ്പുരാന്റെ കാരണം മാത്രമാണ്. പിന്നെ നമുക്ക് ഒരു പങ്കാളിത്തം ഇല്ലേ? പിന്നെന്തിനാണ് ദൈവം നമ്മളോട് പറഞ്ഞത് റിപ്പൻ ബിലീവ്? പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെടുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു അധ്വാനം ഇല്ലേ? ഇവിടെയാണ് നാം കൃപയെ കുറെ കൂടെ വ്യക്തമായി തിരിച്ചത്. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കൃപ സംബന്ധിച്ച് വലിയ പരിക്കില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മാനസാന്തരം, നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട മാനസാന്തരം, നമ്മുടെ വിശ്വാസം, ഈ രണ്ട് കാര്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉള്ളതാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷെ വേദോസം അങ്ങനെയല്ല പഠിപ്പിക്കുന്നു. മാനസാന്തരപ്പെടാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ കർത്താവിന്റെ ആവശ്യം ഇല്ലായിരുന്നു. എന്റെ ഉള്ളിൽ തന്നെ മാനസാന്തരപ്പെടാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഒരു കാര്യം നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ദൈവത്തിന്റെ കാര്യത്തെ നല്ലതെന്ന് മനസ്സിലാക്കി വിശ്വസിക്കാനുള്ള ഒരു കഴിവ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഓ രക്ഷയ്ക്ക് രക്ഷയുടെ പാട്ട് പാടുമ്പോൾ എന്റെ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം എന്റെ വില്ലുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചു. എനിക്ക് വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനുമുള്ള കഴിവ് എന്റെ ഉള്ളിലില്ല. എനിക്ക് പുറത്തു നിന്ന് ദൈവം ദാനം ചെയ്യാതെ എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. ദൈവം കരുണ കാണിക്കാതെ എനിക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. ഇതും ദൈവത്തിന്റെ ദാനമാണെന്നാണ് ഞാൻ പറഞ്ഞു. യുവർ റിപ്പന്റൻസ് ഈസ് നോട്ട് യുവർ പ്രൊഡക്ഷൻ. നിങ്ങൾ ഉള്ളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുത്തതല്ല മാനസാന്തരം. നോ, ഞാൻ സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ടാ പറയുന്നത്. വിശ്വസിക്കുക എന്നത് പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളതല്ല. വിശ്വസിപ്പാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തന്നതാണെന്ന് വേദോസം എഴുതിയിട്ടുണ്ട്. ആൻഡ് റിപ്പന്റൻസ് ഈസ് നോട്ട് യുവർ എഫർട്ട്, ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടതുപോലെ നിങ്ങളുടെ കഴിവല്ല, ദൈവത്തിന്റെ ദാനമാണ്. കാരണം അകത്തു നിന്ന് മാനസാന്തരപ്പെടാനുള്ള ഒന്ന് എന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് വന്ന് എന്നെ ജീവിപ്പിച്ചാലേ എനിക്ക് മാനസാന്തരപ്പെടാൻ കഴിയത്തുള്ളൂ. ദെയർഫോർ മൈ റിപ്പന്റൻസ് ഈസ് കംപ്ലീറ്റ്ലി ഗോഡ്സ് ഗിഫ്റ്റ്. ഞാൻ യേശുവിനെ എന്റെ കർത്താവ് എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ ഈ വിശ്വാസം എവിടുന്ന് വന്നു? അവന്റെ ദാനമാണ്. വായിക്കാം വാക്യങ്ങൾ. ഇപ്പോൾ സ്വൽപ്പെടുത്തി 11:18 വാക്യം. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകി. ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവം തരാതെ ഈ മാനസാന്തരം എന്ന് പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പറ്റും. ഇപ്പം നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ആളാണ്. ഇപ്പോൾ നിങ്ങളെ കർത്താവ് ജീവിപ്പിച്ചിരിക്കുക. ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. പാപിയായിരുന്നപ്പോൾ ആദ്യ യേശുവിനെ കണ്ടെത്തിയ കാര്യമാണ് പറഞ്ഞത്. അന്ന് നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? മരിച്ചു കിടക്കുന്നവൻ എവിടെ മാനസാന്തരപ്പെടാൻ പറ്റും? അവൻ എങ്ങനെ ഉള്ള കാപ്പി എടുത്ത് കുടിക്കാൻ പറ്റും? അവനോട് കൈ അനക്കാൻ എങ്ങനെ പറയാൻ പറ്റും? തളർവാദം കിടക്കുന്നവനോട് കുതിരപ്പുറത്ത് കയറാൻ പറയാൻ പറ്റും? അവൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റത്തില്ല. ബട്ട് എവിടുന്നാണ് ഈ മാനസാന്തരത്തിനുള്ള കൃപ ലഭിച്ചത്? ആ സ്പർശനം, ആ ജീവൻ, ആ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെ എന്റെ വില്ലിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്റെ വില്ലിനെ വില്ലിങ് ആക്കി തീർത്തു ദൈവത്തിന് വേണ്ടി. അവിടെയാണ് എനിക്ക് മാനസാന്തരപ്പെടാനുള്ള കൃപ ലഭിച്ചത്. ദാറ്റ് ഈസ് ഓൾസോ ഗിഫ്റ്റ്. ജീവപ്രാപ്തിക്കായി അവൻ മാനസാന്തരം നൽകിയല്ലോ. പ്രൈസലോട്, ദൈവത്തിന് സ്തോത്രം. എന്റെ മാനസാന്തരം പോലും എന്റേതല്ലോ എന്നോർക്കുമ്പോൾ നിരാശയല്ല തോന്നേണ്ടത്, സകലതും അവന്റെ ദാനമാണ് എന്നോർക്കുമ്പോൾ അവനോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിക്കും. ഹല്ലേലൂയ. അവർക്ക് മാത്രമേ ആ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അത് 99.9% അല്ല, അത് 100% അവന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഇനി വിശ്വാസം ദൈവത്തിന്റെ ദാനമാണോ? വായിക്കാൻ 2 തിമോത്തിയോസ് 2:25-26 2 തിമോത്തിയോസ് 2:25-26 വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ചും അവരെ സൗമ്യതയോടെ പഠിപ്പിക്കുക. ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം അവർക്ക് മാനസാന്തരം നൽകുമോ എന്നും. വിരോധികൾക്ക് ആരാ പ്രിയുള്ളവരെ മാനസാന്തരം നൽകുന്നത്? നമ്മളൊരുവനോട് പ്രസംഗിക്കുമ്പോൾ നീ മാനസാന്തരപ്പെടണമെന്ന് പറയുമെങ്കിലും ഇത് അവൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ മാനസാന്തരപ്പെടുകയാണ്. പ്രൈസലോ. ഇത് സമ്മതിക്കാത്ത ആൾക്കാരെ നോക്കിയാണ് ഗബ്രാർ 1:6-10 പൗലോസ് പറയുന്നത്, നിങ്ങൾ ഏത് സുവിശേഷത്തിലേക്ക് മാറിപ്പോയി. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച ശേഷം ആ ഇരുളിൽ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ, അതുവരെ ഞാൻ എന്റെ പാപങ്ങൾ സംബന്ധിച്ച് ദുഃഖമില്ലാതിരുന്ന എന്റെ ഉള്ളിൽ എനിക്ക് ദുഃഖമുണ്ടാകും. ഒരിക്കൽ പോലും ചെയ്ത പാപങ്ങളെ ഓർത്ത് കരയാൻ കഴിയാഞ്ഞ എനിക്ക് അന്ന് ആദ്യമായിട്ട് എന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു. എനിക്ക് ക്രൂശിന്റെ മുമ്പിൽ പല പ്രാവശ്യം ഞാൻ കടന്നുപോയതാണ്, ക്രൂശിനെ കണ്ടതാണ്, ഞാൻ കേട്ടതാണ് സുവിശേഷം. പക്ഷെ അന്ന് കർത്താവേ എന്ന് വിളിക്കാനായിട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് എവിടെയോ ഒരാക്കം വന്നു. ഹല്ലേലൂയ. ഇതെനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് മാനസാന്തരപ്പെടാനുള്ള കൃപ ലഭിച്ചു. എനിക്ക് കർത്താവിനെ വിശ്വസിക്കാനുള്ള കൃപ ലഭിച്ചു. കൃപയാലല്ലോ വിശ്വാസം മൂലം, വിശ്വസിക്കുക എന്നതുപോലും കൃപയാലാണ് ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ വിശ്വസിക്കുമ്പോഴല്ല നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുന്നത്, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാനേ നിങ്ങൾക്ക് വഴിയുള്ളൂ. ലിസൺ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുകയല്ല, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നത് വിശ്വസിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. ഒരു പാസ്റ്ററുടെ അടുക്കൽ ഒരു കൊച്ചു പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് രക്ഷിക്കപ്പെടണം, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, മോൻ 2000 താമസിച്ചു പോയെന്ന് പറഞ്ഞു. യു ആർ ലേറ്റ് ഫോർ 2000 ഇയേഴ്സ്. അപ്പൊ അവൻ പറഞ്ഞു, 2000 താമസിച്ചു പോയി, ഇതിനു മുമ്പ് 2000 മുമ്പ് വേറൊരു ചെറുപ്പക്കാരൻ വന്ന് മുഴുവനും ചെയ്തേച്ചു പോയി, നീ ഒത്തിരി താമസിച്ചു പോയി. അപ്പോഴവന് സുബോധം ഉണ്ടായത്. അവൻ ചോദിച്ചു, ആരാ എനിക്ക് മുമ്പ് ഇത് ചെയ്തത്? അവൻ പറഞ്ഞു, യേശു എല്ലാം ചെയ്തു. യു ആർ ടു ലേറ്റ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും 2000 ലേറ്റാ രക്ഷപ്പെടുന്ന കാര്യത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രക്ഷയ്ക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ 2000 താമസിച്ചു പോയി, ഇത് മുഴുവനും ഒരുത്തൻ ചെയ്ത് തീർത്തേച്ച് പോയി. ചെയ്ത് നീ വിശ്വസിക്കുമ്പോഴല്ല പാപക്ഷമയുണ്ടാകുന്നത്. ശ്രദ്ധിക്കുക, അടിസ്ഥാനപരമായ രക്ഷ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞേ പറ്റൂ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പാപക്ഷമ ലഭിക്കുന്നില്ല, പാപം ക്ഷമിക്കപ്പെട്ടു എന്നത് വിശ്വസിക്കാനേ ഒരു പാവിക്ക് നിർവാഹമുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഉശിരും അങ്ങോട്ട് വരുന്നില്ല. ശ്രദ്ധിക്കുക, ബാങ്കിൽ നിന്നും ഞാൻ ലോൺ എടുത്തു, ഭയങ്കര കടവും പലിശയും ബാങ്കിൽ വന്നു, ബാങ്ക് അത് മുഴുവനും എഴുതി തള്ളി. എനിക്ക് ആ വാർത്ത വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുമ്പോഴല്ല ബാങ്ക് അത് എഴുതി തള്ളുന്നത്, ബാങ്ക് എഴുതി തള്ളിയതെന്നത് ഞാൻ വിശ്വസിച്ചാൽ മതി. അതുകൊണ്ട് ഫെയ്ത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ല എന്ന് ഞാൻ പറയുന്നു. ഫെയ്ത്ത് എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുമ്പോഴല്ല എനിക്കതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഫെയ്ത്തിന്റെ ഫലമായിട്ട് റിസൾട്ട് ഉണ്ടാകത്തില്ല, റിസൾട്ട് ഉണ്ടായതിനെ നിങ്ങൾ വിശ്വസിക്കുക. ഫെയ്ത്ത് നെവർ പ്രൊഡ്യൂസ് റിസൾട്ട്, ബട്ട് യു ബിലീവ് ദ റിസൾട്ട്. അതാ കൃപ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യെസ്. ഫിലിപ്പിയലേഖനം 1:24 എന്ന് വായിക്കാമോ? ഫിലിപ്പിയർ 1:24. ഒന്നിന്റെ 23 എനിക്ക് വാക്യം തെറ്റിപ്പോയിരുന്നു. ഏതാ സോറ?
ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കാനും, അപ്പം വരം വിശ്വസിപ്പാൻ മാത്രമല്ല, അപ്പം വിശ്വസിക്കാനുള്ളത് ആരുടെ വരാ?
വരാൻ്റെ വരാ.
എനിക്ക് ഇങ്ങനെ ഈ എന്താ പറയുന്നത്, കംപ്ലീറ്റ് കൃപയുടെ കാര്യം പറയുമ്പോൾ തമ്പുരാൻ നമ്മളെ കംപ്ലീറ്റ് അടച്ച് അങ്ങ് നമ്മുടെ പ്രവൃത്തികളെ കംപ്ലീറ്റ് കാരണമാക്കാതെ ഇരിക്കുന്നത് വായിക്കും തോറും ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. ഈ ആൾക്കാർ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം, ഇങ്ങനെയൊക്കെയാണ് ബ്രദറെ ഈ രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ, സുവിശേഷം കേൾക്കാത്ത ആൾക്കാർ, ദൈവനം വായിക്കാത്ത ആൾക്കാർ, അവരൊക്കെ നരകത്തിൽ പോകത്തില്ലേ? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞ സഹോദര, ഈ സുവിശേഷം കേൾക്കാത്ത ആൾക്കാർ മരിച്ചു പോകുന്നോ നരകത്തിൽ പോകുന്നോ അല്ലെങ്കിൽ ഈ കൃപ ലഭിക്കാതെ കുറെ പേരെ കർത്താവ് നരകത്തിൽ ഇടുന്നെന്നോ ഒക്കെയാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അതാ അങ്ങ് കുറച്ച് നാളത്തേക്ക് ഈ മരിക്കുന്നിടം വരെ അതങ്ങ് ഉപേക്ഷിക്കുക. എന്നിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന മഹാകൃപയെ ഓർത്ത് ആദ്യമായിട്ടൊന്ന് സന്തോഷിക്കുക. പ്രൈസ് ദ ലോർഡ്. ഇനി നിങ്ങൾ പറയുക, അങ്ങനെ അങ്ങനെ കുറെ പേര് അന്യായമായിട്ടൊക്കെ നരകത്തിൽ പോകണം, എനിക്ക് രക്ഷ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ സഹോദര, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിന്നെ പോലെ ഇത്രയും ദുഃഖിക്കേണ്ടി വരുന്ന വേറൊരാൾ വരത്തില്ല. കാരണം ദൈവം നീതിമാനാണ്, അവനുള്ള ഒരു അനീതിയില്ല. അങ്ങനെ ആരെങ്കിലും ന്യായം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ ഇത് ഇട്ടേച്ചു പോയതോർക്കുമ്പോൾ മഹാ ഇച്ഛാഭംഗം ഉണ്ടാകും. അതിലും നല്ലതല്ലേ, അവര് രക്ഷിക്കപ്പെടും. ഈ നമുക്ക് പത്രോസിന്റെ ആത്മാ, അവൻ എന്ത് സംഭവിക്കും എന്നുള്ള യോഹന്നാന്റെ കാര്യമാണ് നമ്മുടെ പ്രശ്നം. വിട്, ഇത് ഒന്നും ഇത് ആസ്വദിക്കാനായിട്ട് ഈ ജീവിതം പോരല്ലോ അല്ലേ. ഇത് ഇത് വായിച്ച് ആസ്വദിച്ച് ഇതിനു മുകളിൽ കിടന്നിട്ട് ദൈവത്തിന് രക്ഷദാനം, ഇതൊരു റിഹേഴ്സലാ പറഞ്ഞത്. കാരണം അന്ന് പാടേണ്ട പാട്ടിന് റിഹേഴ്സലാ ഇവിടെ. അപ്പൊ റിഹേഴ്സൽ എടുക്കുമ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അല്ല അവിടെ കിടന്ന് നമ്മൾ കൂട്ടകടി ഇതെങ്ങനെയാണ് സിസ്റ്റദാനമായത് എന്ന് സ്വർഗത്തിൽ ചെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവിടെ വെച്ച് ഇത് മൊത്തം മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ വളരെ സന്തോഷം. എനിക്കിതൊക്കെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കുട്ടിയുടെ മനസ്സാണെന്ന് ഞാൻ പറയുന്നു. കാരണം ഇത് പറയും തോറും ചിന്തിക്കും തോറും അവിടെയാ ഞാൻ പാപത്തെ ജയിക്കുന്നത്. എനിക്ക് പാപത്തെക്കുറിച്ച് 25,000 ക്ലാസ് കിട്ടിയാൽ ഞാൻ പാപത്തെ ജയിക്കത്തില്ല. പ്രിയമുള്ളവർ, ഐ നെവർ ഗെറ്റ് വിക്ടറി ഓവർ സിൻ, ബട്ട് വെൻ ഐ നോ ദ ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ കൃപയാണ് എന്നെ ജയാളിയാക്കുന്നത്. അവന്റെ കൃപ സംബന്ധിച്ച് ഓരോ വെളിപ്പാടുകളും എനിക്ക് ഈ ലോകത്തെ എന്റെ കാൽക്കീഴാക്കാനുള്ള കൃപ ലഭിക്കുക. അവരിൽ നിന്ന് മാത്രമാ. ഇനി നാം വായിക്കുന്നുണ്ട്, നാം വായിച്ചത് വിശ്വാസം ദാനമാണ്, മാനസാന്തരം ദാനമാണ്, രക്ഷിക്കപ്പെടാനുള്ള കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും സ്നേഹിക്കാനോ? അതിൻ്റെ അകത്ത് എന്നിൽ ഒന്നുമില്ല, എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. 1 യോഹന്നാൻ 4:19 ആ വാക്കിയുടെ വായിച്ച് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 4
അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു.
യെസ്, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. എന്റെ ഉള്ളിൽ അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒന്നുമില്ലാതിരിക്കുന്നത് കൊണ്ട് അവിടെ നിന്നും ഒരു സ്നേഹം വന്ന് എന്റെ ഹൃദയത്തെ നവീകരിച്ചാൽ മാത്രമേ എന്റെ ഉള്ളിൽ നിന്നും എനിക്ക് ആദ്യമായിട്ട് ഗോഡ് ഐ ലവ് യു എന്ന് പറയാൻ കഴിയത്തുള്ളൂ. അതും അവന്റെ ദാനമാണ് സ്നേഹം. കാരണം ഇറ്റ് കംസ് ഫസ്റ്റ് ഫ്രം ഹിം, അതിനുശേഷം ഞാൻ അങ്ങോട്ട് കൊടുത്തതാ. ആ ഒരു ഭക്തൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പറയും, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ഇടപാടിനെ മുഴുവനും ഒറ്റ വാക്കുകൊണ്ടാണ് സമർത്ഥിക്കാൻ പറ്റുന്നത്, കൃപ. പ്രിയമുള്ളവരെ, ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ, എന്നിട്ട് സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്, അങ്ങനെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട് ചിലർ രക്ഷിക്കപ്പെടുന്നു, ചിലർ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ കൃപ വന്നിട്ട് ചിലർ മാനസാന്തരപ്പെടുന്നു, വേറെ ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, അവരുടെ വില്ലിന്റെ മുകളിൽ തമ്പുരാന്റെ വില്ലിനെ കൊണ്ടുവന്നിട്ട് അവർ വില്ലിങ് ആകുന്നില്ലല്ലോ. ശ്രദ്ധിക്കുക, ഗോഡ്സ് ഗ്രേസ് ഈസ് റെസിസ്റ്റബിൾ. ദൈവത്തിന്റെ കൃപ ഇറസിസ്റ്റബിൾ അല്ല, റെസിസ്റ്റബിളാ. ദൈവത്തിന്റെ കൃപയെ വ്യർത്ഥമാക്കാം, ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ. ഗലാത്യരെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവന്റെ കൃപയെ വ്യർത്ഥമാക്കുന്നു. എങ്ങനെ വ്യർത്ഥമാക്കുന്നു? പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതിലൂടെ വ്യർത്ഥമാക്കുന്നു. നിങ്ങൾക്ക് കൃപയെ വ്യർത്ഥമാക്കാം. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, കൃപയെ നിങ്ങൾക്ക് വ്യർത്ഥം. ഇറ്റ് ഇസ് ഇറസിസ്റ്റബിൾ. നിങ്ങൾക്ക് നിങ്ങളെ ബലാത്കാരം ചെയ്യുന്നതല്ല, നിങ്ങളെ സഹായിക്കുന്നതാ കൃപ. ഹോളി സ്പിരിറ്റ് ഇറസിസ്റ്റബിൾ അല്ല, റെസിസ്റ്റബിളാ. കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ആലോചനയെ നിങ്ങൾ മറുതലിക്കുന്നു അല്ലെ. വേദോസം പറയുന്നുണ്ട്, യു ക്യാൻ ഓവർകം ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവം ഫ്രീ വില്ല് കൊടുത്തതോടുകൂടി ദൈവത്തിന് ഒരു മനുഷ്യന് ദൈവത്തിന്റെ പ്രവൃത്തിയെ റെസിസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്.
ആ ഫ്രീഡം കൊടുത്തുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇപ്പോഴും പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ സംസാരത്തോട് എതിർത്ത് നിൽക്കാം നിങ്ങൾക്ക്. യു ക്യാൻ റെസിസ്റ്റ് ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്, യു ക്യാൻ റെസിസ്റ്റ് ദ വർക്ക് ഓഫ് ഗ്രേസ്. നിങ്ങൾക്ക് കൃപയെ വൃതാവാക്കാം, പരിശുദ്ധാത്മാനെ വൃതാവാക്കാം. അതുകൊണ്ടാണ് ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഗ്രേസ് കം, ഗ്രേസ് അവനോട് ഇടപെടുന്നു. ആ ഗ്രേസിന്റെ അകത്ത് മാനസാന്തരപ്പെടാനുള്ളതും രക്ഷിക്കപ്പെടാനുള്ളതും പാപമേറ്റു പറയാനുള്ളതെല്ലാം അവന് ലഭിക്കുന്നു. മറ്റൊരുവൻ ആ കൃപയെ വൃതാവാക്കുന്നു ബൈ ഹിസ് വിൽ. As long as you have free will, you can resist God's will. ഒത്തിരി വാക്യങ്ങളുണ്ട്, റോമാലയനം 11 പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയെ എതിർക്കാൻ കഴിയുമോ? എതിർക്കാം. ദൈവത്തിന്റെ പദ്ധതിയെ എതിർക്കാം എന്ന് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ പദ്ധതി എതിർക്കാൻ നമുക്ക് കഴിവില്ല. പക്ഷേ മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്ത കാലത്തോളം യു ക്യാൻ റെസിസ്റ്റ് ഗോഡ്സ് വർക്ക്. പക്ഷെ ദൈവം കൃപയാൽ, ആ കൃപ എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്റെ എല്ലാ റെസിസ്റ്റൻസിനെയും കർത്താവ് തകർത്ത് കളഞ്ഞ ശേഷം ആ കൃപ എന്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെതാക്കി തീർത്തതിനായിട്ട് എനിക്ക് ദൈവത്തിന് നന്ദി പറയാനേ കഴിയത്തുള്ളൂ. ഇങ്ങനെ പ്രയിരിക്കുന്ന സഹോദരനെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഒറ്റ കാര്യം അറിയാം, എന്നെ എന്റെ ജനനം മുതൽ വേർതിരിച്ചവനായ എന്റെ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാഴ്വ്, ഒരു പാട്ട്, ഒരാനന്ദം, ഒരു സ്തുതി ഇത് നിങ്ങൾക്ക് നിരന്തരമായിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ആ ആ വലിയ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയും, രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പൂർണ്ണമായ ദാനമാണ്, പൂർണ്ണമായ ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. യെസ്, നിങ്ങളുടെ ഉള്ളിലുള്ള പഴമകൾ മാറിപ്പോകട്ടെ, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ദുർമനസാക്ഷിയും മാറിപ്പോകട്ടെ, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രവൃത്തിയുടെ ആത്മാവ് മാറിപ്പോകട്ടെ. കൃപയ്ക്കെതിരെയാണ്, കൃപയെ കാണുമ്പോഴാണ് ലോകം ഇവനാണ് അവകാശി എന്ന് പറയുന്നത്. കൃപയെ മുടിച്ചു കളയുവാനായിട്ട് എന്നും ലോകത്തിന്റെ ആത്മാവിന് ഒരു പ്രേരണയുണ്ട്. കൃപയെ കാണുമ്പോൾ അവന് കോപം വരും. കൃപയെ മനസ്സിലാക്കാനായിട്ട് അവന്റെ ഉള്ളത്തിൽ അവന് കഴിവില്ല. കൃപയ്ക്കെതിരെയാണ് പോരാട്ടം. പക്ഷേ കൃപ ഇപ്പോഴും രക്ഷിക്കപ്പെടുന്നവർക്കായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായിട്ട് അധികമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവാകുന്ന മാർഗത്തിലൂടെ പോകുമ്പോൾ കൃപമേൽ കൃപ ലഭിക്കുന്ന മാർഗമാണ് ഇത് എന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര, ശൂന്യതാബോധത്തിൽ ജീവിക്കാതെ ദൈവം ധാരാളമായി തരുന്ന കൃപയിൽ നീ ആശ്രയിക്കുക. അവന്റെ കൃപ, ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപാ മഹത്വം അന്ത്യകാലത്ത് ദൈവം കാണിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവവചനെ എടുത്തേൽപ്പിച്ച് നിർത്തിക്കൊണ്ടാണ്. ഹല്ലേലൂയ.
യെസ്, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ തിരുവചന ധ്യാനം സംബന്ധിച്ച് ഒരുപക്ഷെ ഇപ്പോൾ ഒരു ലക്ഷ്യം ഈ പ്രസംഗം കൊണ്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ നിമിഷത്തെ ഒരു താൽക്കാലിക ലക്ഷ്യമല്ല ഈ സന്ദേശം. നിന്റെ ജീവിതം മുഴുവനും ആഗമാനം മാറ്റിമറിക്കേണ്ട ഒരു ജീവിത ബോധം കൊണ്ടുവരുവാനല്ലാതെ ഈ ചിന്തയെ നീ ഏറ്റെടുക്കരുത് എന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ തുടർമാനമായ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരുവനെ അവന്റെ കുറവുകളോടുകൂടി കാണണമെങ്കിൽ, ഈ കൃപ മുഴുവനും അവന്റെ ദാനമാണെന്ന് തിരിച്ചറിയാതെ നിനക്ക് പൂർണ്ണമായും മറ്റൊരുവനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ പാട്ടിന്റെ ആക്കം കൂടണമെങ്കിൽ, നിന്റെ ആരാധനയുടെ ചൈതന്യം വർദ്ധിക്കണമെങ്കിൽ, നിന്റെ കണ്ണിൽ ദൈവസ്നേഹത്തിന്റെ കണ്ണുനീരുകൾ പൊഴിക്കപ്പെടണമെങ്കിൽ, ഈ കൃപ സംബന്ധിച്ച് ഇനിയും ചില വെളിപ്പാടുകൾ ഉണ്ടായാലേ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കണ്ണുനീര് പൊടിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപ സംബന്ധിച്ച് ഒരു വെളിപ്പാട് വർദ്ധിക്കുമ്പോഴാണ് നിനക്ക് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ട് ഓടുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ കൃപയെ കേവലം ഇന്നത്തെ ഒരു പ്രശ്ന പരിഹാരമായിട്ട് കൊണ്ടുപോകാതെ നിന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുവാനായിട്ട് ഈ കൃപയാകുന്ന ദാനത്തെ ആ നിലയിൽ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ദൈവത്തോട്, ദൈവത്തിന്റെ സന്നിധിയിൽ പുതിയ ശക്തിയോടെ, പുതിയ ഉത്സാഹത്തോടെ നമുക്ക് അവനെ ആരാധിക്കാം. അതെ, രക്ഷ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനമാകും. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.